ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളുടെ 19-ാമത്തെ കൂടിവരവിലേക്ക് കർത്താവ് നമ്മെ ജയകരമായി കൊണ്ടുവന്ന് ഓർത്ത് കർത്താവിനെ തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. 11-ാം അധ്യായം വരെ ഉള്ള ഭാഗം ഡോക്ട്രിനൽ സബ്ജക്ട്, ഡോക്ട്രിനൽ ചിന്തകളായിരുന്നു, ഉപദേശ വിഷയ സംബന്ധമായ ചിന്തകളായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 12-ാം അധ്യായം മുതൽ പ്രായോഗിക തലത്തിലേക്ക് തിരികുകയാണ്. ഫ്രം ദ ഡോക്ട്രിനൽ പാർട്ട് പോൾ ഈസ് ടേണിംഗ് ടു ദി പ്രാക്ടിക്കൽ ലൈഫ് ഓഫ് എ ബിലീവർ. നമ്മളതിന്റെ 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു. വളരെ പ്രധാനമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത, ആത്മീയത ദൈവവചനാധിഷ്ഠിതവും ഡോക്ട്രിൻസിന്, ഉപദേശത്തിന് യോജിച്ചതുമായിരിക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണല്ലോ. അതേപോലെ മറ്റൊരു ചിന്ത, നാം ദൈവവചനത്തെ ഉപദേശങ്ങൾ പഠിക്കുന്നത് അത് പ്രായോഗിക ജീവിതത്തിൽ വരുത്തുവാനായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പഠിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല. 11-ാം അധ്യായങ്ങളിൽ പൗലോ ശ്ലീഹ ഉപദേശ സംബന്ധമായി ഡോക്ടറിനൽ പാർട്ട് വളരെ വിശദമായി കാര്യകാരണ സഹിതം ഇങ്ങനെ ചിന്തിച്ചു വിശദീകരിച്ചു കൊണ്ടുവന്നു. 12-ാം അധ്യായം മുതൽ അതിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കടക്കുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രിയപ്പെട്ടവരെ, ആരാധന എന്നാൽ എന്താണെന്നും അതിനെ മുമ്പിൽ വിശദീകരിച്ച യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപപരിഹാരവും നിത്യജീവനും പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകുന്ന ആ രക്ഷാപദ്ധതിയിൽ വെളിപ്പെട്ട ദൈവകൃപയുടെ വിശദീകരണം, അതാണ് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചത്. ദൈവം നമ്മുടെ കാണിച്ച മനസ്സലിവ മറ്റാരെക്കാളും ഏതെങ്കിലും ഇതിൽ യോഗ്യത ഉള്ളവരായതുകൊണ്ടല്ല, ദൈവത്തിന്റെ മഹാമനസ്സലിവ് കൊണ്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അത് ഓർപ്പിച്ച് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ള ആരാധനയാകണം. ഈ മനസ്സലിവൊക്കെ ദൈവം നമ്മോട് കാണിച്ചതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കണം പ്രതികരണം? നമ്മളെ തന്നെ ദൈവത്തിന് യാഗമായി അർപ്പിക്കണം. അതാണ് ആരാധന. സ്തോത്രം. അതാണ് ബുദ്ധിയുള്ള ആരാധന. ആരാധനയിൽ ശരീരങ്ങളും അർപ്പിക്കപ്പെടണം. ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങളും, നമ്മുടെ ആളത്വത്തിന്റെ 3 ഘടകങ്ങളും ദൈവത്തിനെ സമർപ്പിക്കണം. അത് സംബന്ധമായി ഞാൻ ചില ചിന്തകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. ജീവൻ, വിശുദ്ധി, ദൈവത്തിന് പ്രസാദം. ജീവൻ എന്ന് പറഞ്ഞാൽ മരണം വേർപാട്, ജീവൻ കൂട്ടായ്മയാണ്. ഗലാത്യലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഇപ്പോഴോ ദൈവം നിങ്ങളെ അറിഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എനിക്ക്. ആ മ്യൂച്വൽ റിലേഷൻഷിപ്പ്, ദൈവവും ഭക്തനും തമ്മിലുള്ള ഹൃദ്യമായ കൂട്ടായ്മ ബന്ധം അവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. അറിയാത്തതിനെ നമസ്കരിക്കുന്ന വലിയൊരു കൂട്ടം. നമ്മൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നതിനായിട്ടല്ല, അറിയാവുന്ന ദൈവത്തെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. സ്തോത്രം. കണ്ണടച്ച് എന്ന് കുമ്പിട്ട് എന്താ ഏതാണെന്ന് അറിയാതെ നമസ്കരിച്ചു പോകുന്നതല്ല, ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുള്ളതായിട്ട് വേണം നമ്മൾ നമ്മളെ ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. സ്തോത്രം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഒരു ചിന്ത കൂടി അവിടെ ഉള്ളത് ഇങ്ങനെയാണ്, ജീവൻ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന നിലയിൽ, ജീവിച്ചിരിക്കുന്ന അവസ്ഥ എന്നില്ല നമ്മൾ എടുക്കുകയാണെങ്കിലും അവിടെ ഒരു അർത്ഥമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, യാഗമായി രക്തസാക്ഷിയായി അർപ്പിക്കപ്പെടുന്നതാണോ കൂടുതൽ ബുദ്ധിമുട്ട്? രക്തസാക്ഷിയായി യാഗമായി ജീവിക്കുന്നതാണോ? ജീവിക്കുന്ന രക്തസാക്ഷികളുള്ള അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. സ്തോത്രം. യാഗമായി ഒരു നിമിഷം കൊണ്ട് അങ്ങ് അർപ്പിക്കുന്നത് അത് കഴിയ രക്തസാക്ഷിയായി. എന്നാൽ യാഗമായി ജീവിക്കുന്നതാണ് ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. യാഗമായി ജീവിക്കുന്നതാണ് ഏറെ പ്രയാസമുള്ളത്. പക്ഷെ പ്രയാസമല്ല താനും. സ്തോത്രം. ദൈവത്തിന് യാഗമായി അർപ്പിക്കപ്പെട്ട നിലയിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. നമ്മുടെ മുഴുവൻ ജീവിതവും അവന്റെ മഹത്വത്തിലായിരിക്കണം. ഒരു നിമിഷം കൊണ്ട് രക്തസാക്ഷിയായ യാഗമായി തീർന്നു പോവുകയല്ല. പിന്നെ യാഗമെന്ന നിലയിൽ നാം ജീവിച്ചിരിക്കുകയാണ് സ്തോത്രം. അങ്ങനെ യാഗമായി ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം മുഴുവൻ ഒരു യാഗാർപ്പണമായി ദൈവത്തിന് സൗരഭ്യവാസനയാകുക സ്തോത്രം. നാം എവിടെ ആയിരുന്നാലും അവിടെയൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ സൗരഭ്യം വെളിപ്പെടുത്തുന്നവരായിരിക്കണം സ്തോത്രം. അത് രണ്ടാഴ്ചയും ഒപ്പം ചേർന്ന് പോവുകയാണ്. ജീവൻ എന്നുള്ള വാക്കിൽ ഈ രണ്ടാഴ്ചയും പോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ അറിയുക, നമുക്കിടെ ദൈവത്തിന്റെ പരിജ്ഞാനം അത് സൗരഭ്യവാസനയായി വെളിപ്പെടുത്തി ഒരു യാഗമായി നമ്മൾ ജീവിക്കുന്ന അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ജീവിതമാണ് ആരാധനയായി നാം അർപ്പിക്കേണ്ടത്. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. പ്രിയപ്പെട്ടതിനെ, ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് അല്പം വിശദീകരണം കൂടെ വേണം എന്ന് ചില സഹോദരങ്ങൾ എന്നെ ഓർപ്പിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ അനാദി നിർണയം എന്ന് പറയുന്ന വിഷയം എടുത്ത അത് കഴിഞ്ഞ ഉടനെ ഐ ടി സി ചർച്ചിലെ 3 യോഗങ്ങളിൽ ആരാധന എന്ന വിഷയം ഞാൻ ഒരു വിഷയമായി തന്നെ തെരഞ്ഞെടുത്ത് അത് വിശദീകരിക്കുകയുണ്ടായി. അത് ആ അനാദി നിർണയം എന്ന വിഷയം 3 സീഡികളിലാക്കി അത് പരസ്യപ്പെടുത്തിയപ്പോൾ അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ആ 3 ദിവസത്തെ ക്ലാസുകളും ആരാധന എന്ന വിഷയം അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമാണെങ്കിൽ, ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെയും അത് ഇപ്പൊ ഞാനിപ്പോൾ കൂടുതൽ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അതിനോട് ചേർത്ത് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുവാൻ സന്തോഷമേ ഉള്ളൂ. സ്തോത്രം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ആരാധനയും സഭായോഗവും രണ്ടാണെന്ന് നമ്മൾ അറിയണം. രണ്ടാണെന്നൊക്കെ പറയുമ്പോൾ രണ്ട് വാട്ടർ കമ്പാർട്ട്മെന്റ് മാറ്റുന്നതല്ല സ്തോത്രം. സഭായോഗം ആരാധനയുടെ ഒരു ഭാഗമാണ് സ്തോത്രം. സഭായോഗമല്ല ആരാധന. അതുകൊണ്ടാണല്ലോ ആരാധനായോഗമെന്ന് പറയരുത്, വിശുദ്ധ സഭായോഗം എന്നാണ് നമ്മൾ പറയേണ്ടത് സ്തോത്രം. വിശുദ്ധ സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ള നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, വിശുദ്ധ സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? വിശുദ്ധ സഭായോഗത്തിൽ കൂട്ടായ്മയുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പി അവരുടെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കുക, അന്യോന്യം പ്രബോധിപ്പിക്കുക. സാക്ഷ്യങ്ങളുണ്ട്, പാട്ടുണ്ട്, സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങളുണ്ട്, പിന്നെ സങ്കീർത്തനങ്ങളുണ്ട്, പിന്നെ അതുപോലെ അപ്പന്നുറുക്കുണ്ട്, പിന്നെ പ്രബോധനമുണ്ട്, അതുപോലെ പ്രാർത്ഥനയുണ്ട്, പിന്നെ അപ്പസ്തോലന്മാരുടെ ഉപദേശം പഠിപ്പിക്കുന്നുണ്ട്, അപ്പസ്തോലന്മാരുടെ ഉപദേശം കേൾക്കണം. അതുപോലെ തന്നെ കൈസെയറിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭൗമിക നന്മകളിൽ നിന്ന് ആവശ്യത്തിലിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം സംഭാവന ചെയ്യുന്നത് കൊണ്ട് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മ ശേഖരണം. അപ്പൊ സ്തോത്രകാഴ്ച എടുക്കുന്നതും സഭായോഗത്തിൽ വേദപുസ്തകാനുസൃതമായി തന്നെയുള്ളൊരു കാര്യമാണ് സ്തോത്രം. ഇതൊക്കെയാണ് നമ്മുടെ സഭായോഗത്തിൽ ഉണ്ടായിരിക്കേണ്ടത് സ്തോത്രം. സഭായോഗം അത് ആരാധകൻ ആരാധകരായ ആളുകൾ എല്ലാവരും ഒരുമിച്ചുകൂടി കൂട്ടായ്മ ആചരിച്ച് അന്യോന്യം പ്രബോധിപ്പിച്ച് ദൈവവചനം കേട്ട് ഒരുമിച്ചും പാടി, ഒരുമിച്ച് സങ്കീർത്തനങ്ങൾ പാടി, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ച്, അന്യോന്യം പ്രബോധിപ്പിച്ച്, അന്യോന്യം ആത്മീയ വർധന വരുത്തി, ഒരുമിച്ച് അപ്പം നുറുക്കി, ഒരുമിച്ച് സന്തോഷിച്ച് സ്തോത്രം ആത്മീയ വർധനവിനുള്ള ആത്മീയ ശുശ്രൂഷകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരവസരമാണ് നമ്മുടെ വിശുദ്ധ സഭായോഗം. അതിൽ പ്രധാനം കൂട്ടായ്മയാണ്, കൂട്ടായ്മ സ്തോത്രം. എന്നാൽ അതിന് ഇന്ന് നമ്മൾ എന്ത് പറയുകയാണ്? നമ്മൾ ആരാധന എന്ന് പറയാം. ആ യോഗം മുഴുവൻ പോലും അല്ലെങ്കിൽ നമുക്ക് പലർക്കും ആരാധന. പിന്നെ ഒരു ഇച്ചിരി നേരം നമ്മളെ തന്നെ നമുക്ക് അറിയാമല്ലോ, എഴുന്നേറ്റ് നിന്ന് ഒരു സ്വയം ഒരു ഉത്തേജനമൊക്കെ ഉണ്ടാക്കി വാദ്യോപകരണങ്ങളൊക്കെ കൂട്ടി മുഴക്കി ഒന്ന് ഉല്ലസിച്ച് സന്തോഷിച്ച് പാടി സ്തുതിച്ച് ആർപ്പിടുന്ന ഒരു സമയത്തെ മാത്രമാണ് പലപ്പോഴും ആരാധന എന്ന് പറഞ്ഞു വരുന്നത് സ്തോത്രം. വേദപുസ്തകപരമായി അത് ശരിയായ കാര്യമല്ല. നമ്മളെ യാഗമായി അർപ്പിക്കണം. യാഗമെന്ന് പറഞ്ഞാൽ ജീവനാണ് യാഗത്തിൽ പ്രധാനം എന്ന് മറക്കാം. നമ്മുടെ ജീവൻ ദൈവത്തിന് അർപ്പിച്ചിരിക്കുകയാണ് സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, ലേവ്യ പുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്, സന്ദർഭം ആയതുകൊണ്ട് ഞാൻ ഒരു വാക്കൂടെ പറയാം, ചില സഹോദരങ്ങൾ കൂടെ വരുമല്ലോ. ലേവ്യ പുസ്തകം എന്റെ 27 അധ്യായത്തിന്റെ 29 വാക്യം വായിച്ചാൽ, മനുഷ്യവർഗത്തിൽ നിന്ന്
ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ തന്നെ ദൈവത്തിന് ശപഥാർപ്പിതമായി അർപ്പിച്ചാൽ, ദൈവത്തിന് പൂർണ്ണമായി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ അവനെ വീണ്ടെടുക്കരുത്. കഴുതയുടെ കടിഞ്ഞൂലിനെ ആറ്റുംകുട്ടിയെക്കൊണ്ട് വീണ്ടെടുക്കണം. ഇങ്ങനെ പല വീണ്ടെടുപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. അതിനെ ഈ മനുഷ്യനെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അവനെ വീണ്ടെടുക്കരുത്, പിന്നെ എന്ത് ചെയ്തോണം, അവനെ കൊന്നുകളയണം. എന്താ ഈ പറയുന്നത്? ഇതെന്ത ക്രൂരമാണ് ദൈവോചനത്തിന്റെ വ്യവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഒരു കാര്യം, ഇതൊരു വലിയ ആത്മീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പുതിയ നിമിത്തം നമ്മൾ വരുമ്പോൾ, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമുക്ക് പകരം മരിച്ചതിനാൽ നമ്മളും അവനോട് കൂടെ മരിക്കുന്ന മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം, നമ്മളും മരിച്ചു. അതാണ് നമ്മൾ ഫിലോസഫർ വായിക്കും, നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്, നാം മരിച്ചു. അങ്ങനെ യാഗമായി നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. സ്തോത്രം, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20. അതുപോലെ 2 കൊരിന്ത്യർ 5:14 വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ടവരെ ജീവിക്കേണ്ടതില്ല. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇനി ജഡപ്രകാരം അറിയപ്പെടുവാനുള്ള അനുവാദമില്ലാത്ത വണ്ണം നമ്മളെ തന്നെ യാഗമായി ദൈവത്തിന് അർപ്പിച്ച ഒരു ജീവിതമാണ് പുതിയ നിയമത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. മറക്കരുത്. സ്തോത്രം, പഴയ നിയമത്തിൽ അവനെ കൊന്നു കളയണമെന്നായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ഇനി പഴയ ആൾ ജീവിക്കുന്നില്ല, ഇനി ക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നത്. ഇനി ആത്മപ്രശംസയ്ക്കോ അഹന്തയ്ക്കോ സ്വന്ത നേട്ടങ്ങൾക്കോ സ്വന്ത സ്വാർത്ഥ ലാഭത്തിനോ ഒന്നും ഇവിടെ പ്രസക്തി ഇല്ല എന്ന് മറന്നു പോകരുത്. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ജീവിതമാണ്, യാഗമായി അർപ്പിക്കപ്പെട്ട ആ അർപ്പിത ജീവിതമാണ് ആരാധന എന്ന് പറയുന്നത്. ഇവിടെയാണ് പലപ്പോഴും വളരെ സങ്കടം തോന്നുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ആരാധന നമ്മുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ സാധിക്കാനുള്ള ഉപാധിയായിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. കേൾക്കണേ, സ്തോത്രം, ആരാധിച്ചാൽ നമുക്ക് വിടുതൽ കിട്ടുമെന്നും, ആരാധിച്ചാൽ നമുക്ക് സൗഖ്യം കിട്ടുമെന്നും, ആരാധിച്ചാൽ നമുക്ക് നേട്ടമുണ്ടാകുമെന്നും ഇതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. മറക്കല്ലേ, മറക്കേ, എത്ര സങ്കടകരമായ ഒരു കാര്യമാ. ആരാധന എന്ന ആശയത്തോട് ചേരാത്തൊരു കാര്യമാ. ശവതാർപ്പിതമായി അർപ്പിക്കുന്നവനെ കൊന്നുകളയണം. നമ്മൾ യാഗമായി ദൈവത്തിന് സുഗ്രാഹ്യ യാഗമായി സൗരഭ്യവാസനയായി ജീവനുള്ള യാഗമായി നമ്മൾ അർപ്പിച്ചാൽ, സ്തോത്രം, ഇനി നമ്മൾ ജീവിക്കുന്നില്ല എന്ന നിലയിലുള്ള ഒരു അർപ്പണം സമർപ്പണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറന്നു പോകരുതേ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കുക, ആരാധിച്ച് സൗഖ്യമുണ്ടാക്കുക, ആരാധിച്ച് ബന്ധനം അഴിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ആശയങ്ങൾ എത്ര എത്ര ചേർച്ചയില്ലാത്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരാധന നമ്മളെ അർപ്പിച്ചതുമാണ്. യഥാർത്ഥ ആരാധന യാഗമായി ഏൽപ്പിക്കപ്പെട്ടവരാ. പിന്നെ അവനൊരു കാര്യം സാധിക്കാനായി ആരാധന എന്ന പ്രക്രിയയെ അവൻ ദുരുപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാധനയും അറിയത്തില്ല, ദൈവം മുമ്പിലുള്ള അവന്റെ അവസ്ഥയും അറിയത്തില്ല, ഇതൊന്നും അറിയാൻ മേലാത്ത ഒരു അന്ധത പിടിച്ച, കുരുട്ടുകണ്ണ് ബാധിച്ച ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് ഞാനും നിങ്ങളും എത്തിയില്ലേ? നമ്മുടെ സമൂഹം എത്തിയില്ലേ? ഇത് കണ്ടിട്ട് ഉള്ളിലൊരു വേദന തോന്നാറുണ്ടോ? അന്ധത ബാധിച്ച ജനസമൂഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിന്റെ നേരെ ഒന്ന് 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 ഉണരാം. സ്തോത്രം. ദൈവവചനം എന്താ പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജീവിതമാണ്, യാഗമായ ജീവിതമാണ് ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം. അപ്പൊ നോക്കണേ, മുഴുവൻ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുത്തത് കൊടുത്തു എന്ന് പറയുന്ന ആ കാര്യം അവര് പറയുന്നത് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാന്ന് പറയുമ്പോൾ എന്തോ അതെ. സ്തോത്രം. അതിന്റെ ചേർച്ചയില്ലായ്മ. ഐ ഹോപ്പ് യു ഗോട്ട് ദ പാരഡോക്സ് ഇൻ ദിസ്. സ്തോത്രം. അതെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും സ്വസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതില്ല. മനസ്സുരുക്കി രൂപാന്തരപ്പെടുവീൻ. അതിനെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. നമ്മള് കാലത്തിനൊത്ത് കോലം കിട്ടുന്നവരായിരിക്കരുത്. സ്തോത്രം. അവിടെ രണ്ട് വാക്കുകൾ, ലോകത്തിന് അനുരൂപർ ആകരുത്, ഈ യുഗത്തോട് നമ്മൾ ചേരരുത്. അവിടെ അനുരൂപർ എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗമൊക്കെ ഞാൻ വിശദീകരിച്ചതാണെന്ന് ഓർക്കുന്നു. നമുക്കറിയാമല്ലോ ശിഷേമറ്റിസ്വമായി എന്നാണ് അനുരൂപമാകരുത് എന്ന് പറയുന്നതിന്. അതിൽ ശ്രീമാ ശ്രീമാ എന്ന വാക്കിന്റെ അർത്ഥം ബാഹ്യരൂപം എന്നാണ്. ബാഹ്യരൂപം അപ്പോൾ ആന്തരികമായും ബാഹ്യമായും സ്തോത്രം നമ്മെ നാം ദൈവാനുരൂപരാകണം, ദൈവഹിതപ്രകാരം ഏൽപ്പിക്കപ്പെടണം. ആരാധകൻ ആന്തരികമായി മാത്രമല്ല ബാഹ്യമായി പോലും രൂപാന്തരം വന്നവൻ ആയിരിക്കണം, രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നവനായിരിക്കണം. പ്രിയപ്പെട്ട അതാണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ആ രൂപാന്തരം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരിക്കണം. ഇങ്ങനെ രൂപാന്തരം വന്നുകൊണ്ടേയിരിക്കണം. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ക്രിസ്തുവിന്റെ തേജസ്സിന്മേൽ തേജസ് നമ്മൾ പ്രാപിക്കണം, അതേപോലെയായി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം സ്തോത്രം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നോക്കണേ, അപ്പോൾ ബാഹ്യരൂപവും ആന്തരികമായും ഉള്ള രൂപാന്തരം, മെറ്റമോർഫു, ആ രണ്ട് ആശയങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർമ്മിച്ചതായി ഓർക്കുന്ന ഒടുവിൽ ഞാൻ നിർത്തിയത് ആ ഭാഗത്താണെന്നാണ് എന്റെ ഓർമ്മ. സ്തോത്രം. നേരത്തെ ഈ ചിന്ത നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അതായത് പ്രിയപ്പെട്ടവര്, ബാഹ്യമായി രക്ഷയുടെ മൂന്നാമത്തെ ഘട്ടമാണ് തേജസ്കരണം. തേജസ്കരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്, ശരീരത്തിന്. അപ്പോൾ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ തേജസ്കരണം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ശരീരമണ്ഡലത്തിലെയും രൂപാന്തരം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാഹ്യമായി നമ്മൾ നോക്കുന്ന ഒരാൾ ആരാധകനാണെങ്കിൽ നമ്മുടെ ബാഹ്യമായുള്ള നമ്മുടെ മീൻസ് ആകാരത്തിൽ പോലും ആരാധകനാണെന്നുള്ളത് വെളിപ്പെടത്തക്കതുപോലെ വേണം നമ്മൾ ജീവിക്കേണ്ടത്. സ്തോത്രം. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. നേരത്തെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യം എഫ് എഫ് ബ്രൂക്സ് പറഞ്ഞ ഒരു ചിന്തയാണ്, അതിങ്ങനെയാണ്: സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഗ്ലോറിഫിക്കേഷൻ ബിഗൺ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഈസ് സാങ്ക്ടിഫിക്കേഷൻ കൺസുമേറ്റഡ്. സ്തോത്രം. വിശുദ്ധീകരണം എന്ന് പറയുന്നത് തേജസ്കരണം ആരംഭിച്ചതാണ്. സ്തോത്രം. പിന്നെ തേജസ്കരണം എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണതയാണ്. അപ്പോ ഇവിടെ തന്നെ തേജസ്കരണം ആരംഭിച്ചു. ആ തേജസ്കരണത്തിന്റെ അതെ വിശുദ്ധീകരണം എന്ന് പറയുന്ന തേജസ്കരണത്തിൽ അത് ആരും വിശുദ്ധീകരണത്തിൽ തേജസ്കരണം ആരംഭിച്ചു കഴിഞ്ഞു. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സ്തോത്രം. പക്ഷേ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കണം. 12:3-8 വാക്യങ്ങൾ ഒരു ചെറിയ സെക്ഷനായിട്ട് നിൽക്കുന്നു. ആ ഭാഗം നമുക്കൊന്ന് വായിച്ച് തുടരാം. പാവിക്കേണ്ടതിന് മീതെ പാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിലൊരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഒരു 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 ഭാഗമായിട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. 12 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കൂടുതൽ വിശദീകൃതമായ ഒരു രൂപമാണ് താഴോട് കാണുന്നത്. ആ 1-2 വാക്യങ്ങളുടെ വിശദീകരണമാണ് താഴെ കാണുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ 2 കണ്ടല്ലോ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി. അപ്പൊ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ പോലും നമുക്കൊരു മനസ്സ് പുതുക്കൽ ഉണ്ടാകണം. മാനസാന്തരം, ചിന്താഗതിയിൽ മാറ്റമുണ്ടാകണം. ചിന്താഗതിയിൽ മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ തിരിഹിതം എന്താണെന്നുള്ളത് നമുക്ക് വേണ്ടതുപോലെ തിരിച്ചറിയാൻ പോലും കഴിയുള്ളൂ. പല ആളുകൾക്കും എന്തുകൊണ്ടാണ് ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് അടിസ്ഥാനപരമായ രൂപാന്തരത്തിലൂടെ ആഗ്രഹമില്ല, വ്യത്യാസപ്പെടുവാനുള്ള താല്പര്യമില്ല, അതിനുള്ള മനസ്സില്ല. മാറ്റം വരാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ദൈവഹിതം വ്യക്തമായി ബോധ്യപ്പെടുവാൻ കഴിയാതെ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് മാനസാന്തരമാണല്ലോ ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യത്തെ ചുവടെന്ന് പറയും. ചിന്താഗതിയിൽ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ രൂപാന്തരം, ആ മാറ്റമാണ്. ആ മാറ്റം വന്നെങ്കിലേ നമുക്ക് ദൈവത്തിന്റെ തിരിഹിതം വ്യക്തമായി തിരിച്ചറിയുവാൻ പോലും കഴിയുകയുള്ളൂ. സ്തോത്രം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അങ്ങനെ വരുമ്പോൾ നാം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരുകയില്ല. സ്തോത്രം പ്രിയപ്പെട്ടവരെ. അപ്പം ഒന്നാമത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് അവിടെ. ഈ മൂന്നാമത്തെ വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന് അളവ് പങ്കിട്ടതുപോലെ സുബോധമാകണം ഭാവിക്കണമെന്ന് ഞാനേക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളുടെ ഓരോരുത്തരോടും പറയുന്നു. സ്തോത്രം. ഈ ഭാവിക്കുക എന്നുള്ളതിന് മൂലകൃതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രൊനെയിൻ എന്നുള്ള വാക്കാണ്. പ്രൊനെയിൻ ഈ വാക്ക്, ഇത് ഈ മൂന്നാം വാക്യത്തിൽ നാല് പ്രാവശ്യം മൂലകൃതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ മൂന്ന് പ്രാവശ്യം ഉണ്ട്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ സുബോധമാകുമ്പോൾ ഭാവിക്കാം, മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാം. വളരെ ആവർത്തിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? നോക്കണേ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഭാവനയും അതുപോലും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാൻ പോകരുത്. നമ്മുടെ താല്പര്യങ്ങൾ പോലും ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, കോതമ്പ് മണി നിലത്ത് വീണ് ചത്തെങ്കിൽ മാത്രമേ വളരെ ഫലം കായ്ക്കുകയുള്ളൂ. നോക്കണേ, നമ്മുടെ ദൈവവചനത്തിന്റെ പ്രമാണവിത, ചെറുതാകുന്നവനാണ് വലുതാകുന്നത്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള ഭുജത്തിന് കീഴിൽ താണിരിക്കണം. അപ്പൊ താണിരിക്കുന്നവനാണ് ഉയരുന്നത്. സ്തോത്രം. മരിക്കുന്നവനാണ് വർദ്ധിക്കുന്നത്. നിങ്ങളിൽ വലിയവരാകേണ്ടവൻ ഏറ്റവും വലിയവൻ ആകണം, നേതാവാകേണ്ടവൻ ദാസനാകണം. അങ്ങനല്ലേ? സ്തോത്രം. നോക്കണേ, തന്റെ ജീവനെ തേടുന്നവൻ അതിനെ കളയും, തന്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും. ഇതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. നോക്കണേ, സ്തോത്രം. അപ്പോൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. നമ്മുടെ ചിന്താമണ്ഡലം പോലും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. സ്തോത്രം. ചിന്ത അത് ദൈവഹിത പ്രകാരമായിരിക്കണം. നമ്മൾ നേരത്തെ കണ്ടു, നിരൂപണങ്ങളിൽ വ്യർത്ഥരാകുക. നമ്മൾ നിരൂപണങ്ങളിൽ പോലും വ്യർത്ഥരാകാൻ പാടില്ല. ലോകത്തിന് ചിന്ത നേരെ തിരിച്ചാ. വി ഷുഡ് ഹാവ് എ ഹൈ ഒപ്പീനിയൻ ഓഫ് ഔർസെൽഫ്സ്. സെൽഫ് എസ്റ്റീം അങ്ങ് വർദ്ധിക്കണമെന്ന, അതല്ലേ? നമ്മളങ്ങ് വലിയ കേമനാണെന്ന് വിചാരിക്കണം. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കണം. വാസ്തവത്തിൽ വിശ്വാസം എന്നുള്ളതിന് നമ്മുടെ ഇടയിൽ അതായി പോയി ചിന്ത പോലും. ഓർക്കുന്നുണ്ടല്ലോ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെയാകരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. പക്ഷേ നമ്മൾ ഭാവിക്കുകയും വേണം. എന്താ ഭാവിക്കണം? അപ്പോ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ ആരായിരിക്കുന്നു നമ്മൾ ഓർക്കണം. അതെ, നാം ആരാണെന്നതിനെ പറ്റിയും നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചർ എന്താണെന്നതിനെ പറ്റിയും, അഥവാ നമുക്ക് ഇന്ന് ദൈവദത്തമായി നമുക്കുള്ളതിനെ പറ്റിയും നാം സുബോധമുള്ളവരായിരിക്കണം. സ്തോത്രം. രണ്ടാം വാക്യത്തിൽ കണ്ട ആ രൂപാന്തരപ്പെട്ട മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായിരിക്കണം. ക്രിസ്തുവിന്റെ മനസ്സ് താഴ്മയുള്ളതാണ്. ഗലാത്യ ലേഖനം രണ്ടാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി, നോക്കണേ, തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ഊസിലെ മരണത്തോളം മനസ്സ് നമ്മളവനായി. നോക്കണേ, താഴ്മയുള്ള മനസ്സ്. കർത്താവ് തന്നെ തന്നെ താഴ്ത്തിക്കൊടുത്തു, എളിമപ്പെടുത്തി ഏൽപ്പിച്ചു. അങ്ങനെ ക്രിസ്തുവിനെ സ്വഭാവം നമ്മളിൽ വരുമ്പോൾ, ക്രിസ്തുവിന് മഹത്വം വരുത്തുന്ന യാഗമായി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, നമ്മളും വിനയവും താഴ്മയും സൗമ്യതയും ഉള്ളവരാകും. സ്തോത്രം. കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കും, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയും. നമ്മൾ നേരെ തിരിച്ചതിന് നമ്മുടെ സാമർഥ്യം 10 പേരെ അറിയട്ടെന്നുള്ള നമ്മുടെ ചിന്ത. അങ്ങനല്ല, നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. മോശയെക്കുറിച്ച് പറയുന്നത് ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാളും അവൻ ആരായിരുന്നു? അതിസൗമ്യനായിരുന്നു. അതിസൗമ്യനായിരുന്നു. സ്തോത്രം. സൗമ്യതയുള്ളവന് മാത്രമേ ഇവിടെ ശുശ്രൂഷകനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ശുശ്രൂഷാമനോഭാവം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്ത്യൻ ലീഡർ എന്ന് പറയുന്നത് അവൻ ഒരു സെർവന്റ് ആകാൻ സന്മനസ്സുള്ളവരായിരിക്കണം. അതാണ് സെർവന്റ് ലീഡർഷിപ്പ് എന്നുള്ളതാണ് ക്രിസ്ത്യൻ കോൺസെപ്റ്റ്. അത് മറക്കരുത്. അതെ, ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ ഓർക്കുകയും വേണം. 4 പ്രാവശ്യം മൂലകൃതി വാക്ക് ഉപയോഗിച്ചിരുന്നത് എന്നെ സൂചിപ്പിച്ചല്ലോ. സ്തോത്രം. അടുത്തത് നമ്മുടെ ചിന്തയിലും നമുക്ക് നമ്മെക്കുറിച്ചുള്ള നിഗമനത്തിലും നമ്മുടെ ഭാവത്തിലും തികഞ്ഞ സുബോധവും യോഗ്യതയും ചേർച്ചയും ഉണ്ടായിരിക്കണം. സ്തോത്രം. നമ്മുടെ നിലയേക്കാൾ താഴുകയോ ഉയരുകയോ ചെയ്യരുത്. നമുക്കറിയാമല്ലോ ചില ആളുകൾ അങ്ങ് ക്രിഞ്ച് ചെയ്യുന്നു. നമ്മൾ ആരാ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവത്തിന് യാഗമായി ഏൽപ്പിക്കപ്പെട്ടവരാണെന്നുള്ളത് ഓർത്തോണം. ജീവിക്കുന്ന ഒരു യാഗമാണ് നമ്മളെന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. വിനയവും സൗമ്യതയും കൃത്രിമമാകരുത്. ചില ആളുകളുണ്ടല്ലോ വെറും കൃത്രിമമായ സൗമ്യത കാണിക്കും. വലിയ ഓ അച്ചാജി ബാബുജി, ആജി ബാബുജി, നമസ്കാരം, എപ്പോഴും ജി 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 എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കുന്ന അത് പലപ്പോഴും ഹിപ്പോക്രസിയാ. അങ്ങനെയല്ല, നമ്മള് ഉവ എന്ന് പറഞ്ഞാൽ ഉവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് ആയിരിക്കണം. ഞാൻ സാധുവായൊരു സുവിശേഷനാണെന്ന് പറഞ്ഞാൽ അത് എന്റെ ഉള്ളിലും അങ്ങനെ ആയിരിക്കണം. മനസ്സിലായില്ലേ? പുറമേ അഭിനയിക്കുന്നത് ആയിരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ കേമനാണെന്നല്ല ഞാൻ അതുകൊണ്ട് അർത്ഥമാക്കണം, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകരാണെന്ന് തന്നെയായിരിക്കണം ഞാൻ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. സ്തോത്രം. അതാണ് ഭാവിക്കേണ്ടതിന് മീരെ ഭാവിക്കരുത്. നമ്മൾ ആര് സുബോധത്തോടെ ഭാവിച്ചോളണം. നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് ബോധമുണ്ടായിരിക്കണം. കപടഭാവം ഉണ്ടാകരുത്, കൃത്രിമത്വം ഉണ്ടാകരുത്. സംതിങ് ദാറ്റ് ഗോഡ് ഹേറ്റ്സ് ദ മോസ്റ്റ് ഈസ് ഹിപ്പോക്രസി. ഹിപ്പോക്രസിയാണ് ദൈവം ഏറ്റവും അധികം വെറുക്കുന്നതെന്ന് മറന്നു പോകരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നിലയിൽ തന്നെ നിലനിൽക്കണം. സ്തോത്രം. ഇനി അടുത്തത് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്നാണ്. അപ്പൊ ഈ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടെന്ന് പറഞ്ഞാൽ ദൈവം ഓരോരുത്തർക്ക് പല അളവിൽ വിശ്വാസം കൊടുത്തു എന്നുള്ളതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേക്കണേ, വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടെന്ന് പറഞ്ഞ അളവ് എന്നത് അളവ് കോലിനെയാണോ സൂചിപ്പിക്കുന്നത് അതോ അളക്കപ്പെട്ട വിശ്വാസത്തെയാണോ സൂചിപ്പിക്കുന്നത്? അളക്കപ്പെട്ട വിശ്വാസത്തെയാണോ അതോ അളവ് കോലിനെയാണോ സൂചിപ്പിക്കുന്നത്? ഇതാണ് രണ്ട് ചോദ്യം. അപ്പൊ നമുക്കൊന്ന് വിശദമൊന്ന് നോക്കാം. മൂലകൃതിയിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന പദം മെട്രോൺ എന്നാണ്. മെട്രോൺ, മെട്രോൺ എന്ന് പറഞ്ഞാൽ അളവ് കോലെന്നാണ്. അപ്പൊ അളക്കപ്പെട്ടതല്ല, അളക്കുന്നതാ. വിശ്വാസത്തിന്റെ അളവ് കോലതാ. അത് ദൈവം എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തിരിക്കാം. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവര് നാം നമ്മെ തന്നെ അളക്കുവാനുള്ള അളവുകോൽ എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഓരോരുത്തരും അവനവനെ തന്നെ എന്ത് ചെയ്തോണം? അളന്നോണം. നമ്മൾ ആരാണെന്ന് നമ്മൾ ഓർത്തോണം. അതല്ലേ തൊട്ട് മേളിൽ കണ്ടത്? സാധിക്കേണ്ടതിന് മീരെ സുബോധത്തോടെ സാധിച്ചോണം. നല്ല സുബോധത്തോടെ നമ്മൾ നമ്മളെ തന്നെ അളന്നോണം. വി ഷുഡ് ബി കോൺഷ്യസ് ഓഫ് ഹൂ വി ആർ. നമ്മള് ആരാണ്? ആരാണ് നമ്മള്? വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാന്ന് ഓർത്തോണം. മനസ്സിലായില്ലേ? കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒന്നും നമുക്ക് അഭിമാനിക്കുവാനില്ല. അതാണ് ഒൻപതാമധ്യായം റോമാലേഖനം 9-ാം അധ്യായം 16-ാം അധ്യായം നമ്മൾ കണ്ടതാണ്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, പിന്നെ കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇച്ഛാശക്തി ഉപയോഗിച്ച് ഇങ്ങനെ ദൈവത്തെ അങ്ങ് വിശ്വസിച്ചത് കൊണ്ടല്ല. പിന്നെ ദൈവം വിശ്വസിക്കാൻ നമുക്ക് കൃപ നൽകുകയായിരുന്നു. മറക്കല്ലേ സഹോദരം? അതാണ് ഫിലിപ്പലേഖനം 1:29 വാക്യത്തിൽ ക്രിസ്തയേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനോടുകൂടി കഷ്ടമനുഭവിക്കാൻ നമുക്ക് എന്താ ലഭിച്ചിരിക്കുന്നു? വരം ലഭിച്ചു. അപ്പോൾ വിശ്വസിക്കാനുള്ളതും വരമാണ്. വിശ്വസിക്കുന്നതും വരമാണ്, കഷ്ടമനുഭവിക്കുന്നതും വരമാണ്. ആ വരം അധികം പേർക്കൊന്നും വേണ്ട. സഹായം ചെയ്യാനുള്ള വരമൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആർക്കും വേണ്ട. നമുക്ക് പറഞ്ഞ ഉടനെ ചത്തം ചാടി എഴുന്നേക്കണം, അത്രയേ ഉള്ളൂ. ആ വരം മാത്രം നമുക്ക് മതി. ലോകശാന്തി വരമോ അതൊക്കെയോ നമുക്ക് മറ്റൊന്നും വേണ്ട. പക്ഷെ അതൊക്കെ വരമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട, നമ്മൾ വിശ്വസിക്കുന്നത് പോലും രക്ഷിക്കപ്പെടാൻ കാരണമായി വിശ്വാസം പോലും നമ്മള് മനസ്സിൽ ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നൊരു വിശ്വാസമല്ല. പിന്നെ ദൈവം ഔദാര്യമായി നമ്മോട് കാണിച്ച സ്തോത്രം കരുണയാണ്, കൃപയാണ് എന്ന് മറക്കരുത്. നമ്മൾ ഓരോരുത്തർക്ക് ദൈവം നമുക്ക് നമ്മളെ തന്നെ അളക്കാനുള്ള ഒരു അളവുകോലായി തന്നിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഞാൻ കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. അതും ഇച്ഛിച്ചത് കൊണ്ടല്ല, ഓടിയത് കൊണ്ടല്ല, കരുണ തോന്നിയ ദൈവത്താൽ കൃപാദാനമായി ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു സ്തോത്രം എന്ന നില നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ചതാണെങ്കിൽ, ഇഷ്ടപ്പെട്ടവര് സ്തോത്രം, ഔദാര്യമായി ദൈവം നമ്മെ രക്ഷിച്ചതാണെങ്കിൽ നമ്മളെ തന്നെ യാഗമായി അങ്ങ് ദൈവത്തിന് കൊടുത്തിരിക്കുകയാണെന്നും നമ്മൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. നമ്മൾ ആരാണെന്നോ അതാണ് അർത്ഥം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവുകൾ പങ്കിട്ട് കൊടുത്തിരിക്കുന്നത് പോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ. ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് തന്റെ തനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ആ നിലയെക്കുറിച്ച് സ്വയം അർപ്പിക്കുക, പൗലോസ് തന്റെ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് ഒന്ന് പരാമർശിക്കുക, താൻ ആരാണെന്നുള്ളത്. ആധികാരികതയില്ലാതെ ചുമ്മാ പറയുന്നൊന്നും അല്ല എന്നുള്ളത് ഓർപ്പിക്കാൻ വേണ്ടി ആശയമാണ് ഇവിടെ ഓർക്കുന്നത്. കൃപയാലാണ് പൗലോസ് അപ്പസ്തോലത്വം പ്രാപിച്ചതെന്നുള്ളത് പൗലോസിന് അറിയാം. അതുകൊണ്ട് ആ കൃപയാൽ താൻ അപ്പസ്തോലത്വം പ്രാപിച്ചു എന്നുള്ള ആ ഓർമ്മയോടുകൂടിയാണ്. അത് നമുക്കറിയാമല്ലോ, ഒന്നാമധ്യായം 6-ാം വാക്യത്തിൽ, അതുപോലെ 15-ാം അധ്യായം 15-16 വാക്യങ്ങളിലൊക്കെ നമ്മൾ ഈ ആശയം കാണുന്നുണ്ട്. കൃപയാൽ അപ്പസ്തോലത്വം പ്രാപിച്ചവനാണ്, 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ അതുണ്ട്. അപ്പോൾ അവന്റെ കൃപയാൽ ഞാൻ അപ്പസ്തോലത്വം പ്രാപിച്ചു എന്ന് പറയുന്നത് എനിക്ക് ലഭിച്ച കൃപയാൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു പറയുമ്പോൾ അപ്പസ്തോലൻ എന്ന നിലയിൽ മനസ്സിലായോ? ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അത് പറയാനായിട്ടുള്ള നീ ആരാ പറയാനെന്ന് ചോദിച്ചേ, കൃപയാൽ അപ്പസ്തോലത്വം അതവിയിൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. എനിക്ക് ലഭിച്ച കൃപയാൽ ഞാൻ നിങ്ങളെ നിങ്ങളിൽ ഓരോരുത്തരോടും പറയും. ഈ ഓരോരുത്തരോടും പറയുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ട ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ സമൂഹമായി മാത്രമല്ല ശുശ്രൂഷിക്കേണ്ടത്, വ്യക്തിപരമായി ജനത്തെ ശുശ്രൂഷിക്കുന്നതിനായിരിക്കണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. ബിബ്ലിക്കൽ കോൺസെപ്റ്റിൽ ദർ കനോട്ട് ബി സംതിങ് കോൾഡ് മെഗാ ചേർച്ച്. മെഗാ ചർച്ച് എന്ന് പറയുന്നത് ഒന്ന് ബിബ്ലിക്കൽ കോൺസെപ്റ്റിൽ ഉണ്ടാകാൻ കഴിയുന്നതല്ല. കാരണം ഒരിടയൻ പരിപാലിച്ച് നടത്തുന്ന കൈക്കിളി ആടുകൾ ആണ് സഭയിലെ അംഗങ്ങൾ. അപ്പോ ഒരാളിന് ഉത്തരവാദിത്വ ബോധത്തോടെ പരിപാലിച്ച് നടത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അംഗങ്ങളാവുമ്പോൾ അടുത്ത സഭ തുടങ്ങിക്കൊള്ളണം. ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്. പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യത്തിൽ എടുത്ത് നിങ്ങൾ വായിച്ചാല് ഞാൻ 3 സംവത്സരം വായിച്ചു വായിച്ചു കേട്ടോ, ഞാൻ 3 സംവത്സരം ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന്നെ ബുദ്ധി പറഞ്ഞെന്ന് ഓർത്തുകൊള്ളിയിരുന്നു. എന്നാ ശുശ്രൂഷയാണ്, അതൊക്കെ വായിക്കാൻ പോലും നമുക്ക് യോഗ്യതയുണ്ടോ? ഓരോരുത്തരെ കണ്ണുനീരോട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളണം. സ്തോത്രം. മറക്കല്ലേ, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ശുശ്രൂഷകന്മാർ. അതുകൊണ്ട് ഓരോരുത്തന് കണ്ണുനീരോട് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥിതി ദൈവം ശുശ്രൂഷകന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്, പക്ഷേ സുബോധത്തോടെ ഭാവിക്കുകയും വേണം. ഒന്ന് ഭാവിക്കരുത്, പിന്നൊന്ന് ഭാവിക്കണം. സ്തോത്രം. ആ കൂടരുത്. സ്തോത്രം. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന നിലയിൽ നിലനിന്നുകൊള്ളണം എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അതെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. സ്തോത്രം. ആ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. മറ്റൊരു വ്യാഖ്യാനം സാധാരണ ചിന്തിക്കുന്ന പോലെ വിശ്വസിക്കുന്നു, അത് വിശ്വാസം ഒരു വരമായും നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ആ അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ അളവുകളിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നു. ആ ഒരാശയം താഴ്ത്തി വരുമ്പോൾ മീൻസ് അതല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടേ, അതിന് 4-ാം വാക്യം, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല, ഒന്നല്ല പ്രവൃത്തി. അപ്പോൾ വിശ്വാസത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ അവിടെ ശുശ്രൂഷ എന്നുള്ള ആശയമാണ്. മനസ്സിലായേ? വിശ്വാസത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ ശുശ്രൂഷ എന്ന ആശയമാണ് എന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷേ അതിനേക്കാൾ മെട്രൺ എന്ന് പറയുന്ന ആ വാക്ക് വന്നിരിക്കുന്നുണ്ട്, അളവുകോൽ എന്ന വാക്കായതുകൊണ്ട്. രക്ഷിക്കപ്പെടുവാൻ കാരണമായ ദൈവം എല്ലാവർക്കും നൽകിയ കൃപയാലുള്ള വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളതാണ് കൂടുതൽ വിശ്വസനീയവും സന്ദർഭികമായി യോജിക്കുന്നതുമായ വിശദീകരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഇനി ദൈവം ദാനമായി നൽകിയ വിശ്വാസത്താൽ ദൈവമക്കളായവർ എന്ന് നാം നമ്മെ തന്നെ വിശ്വാസ വചനത്തിന്റെ അളവുകോലിനാൽ വിലയിരുത്തി വിനയമുള്ളവരാകണം എന്നാണ് വ്യാഖ്യാനം. സ്തോത്രം.
നമുക്കറിയാമല്ലോ എബ്രായർ 3:14 അതുപോലെ യൂദാടെ ലേഖനം 3-ാം വാക്യത്തിലൊക്കെ ഈ ആശയത്തിലാണ് വിശ്വാസം ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറി. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്, ദൈവ വചനമാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടു. അടുത്തത്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്. ക്രിസ്തു എന്ന ശിരസ്സിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ശരീരമാണ് ദൈവസഭ എന്നുള്ളത് കൊലോസ് ലേഖനത്തിലും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. തലയായവനിൽ നിന്നല്ലോ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു എന്ന് കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു തലയാണ്. കൊലോസ് ലേഖനം അതിന്റെ 2-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇവിടെ അപ്പോൾ തല ക്രിസ്തുവാണ്, നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരമാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവയവങ്ങളാണ്. മാനം കൂടിയ അവയവങ്ങളുണ്ട്, മാനം കുറഞ്ഞ അവയവങ്ങൾ. ഓരോ അവയവത്തിനും ഓരോരോ ശുശ്രൂഷയാണ്. അതാണ് സ്തോത്രം. പലരായ നാം എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും. എന്റെ പ്രിയപ്പെട്ടവര്, ദൈവസഭയുടെ ഐക്യതയാണ് അവിടെ ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കപ്പെടുന്നത്. എന്തൊരു ഐക്യത! ശരീരത്തിലെ അവയവങ്ങൾ പോലെ ഐക്യതയുള്ളവരായിരിക്കണം. ഒരാളിനെ നമുക്ക് വേണ്ട എന്ന് പറയരുത്. ഒരവയവം വേദനപ്പെട്ടാൽ മറ്റ് അവയവങ്ങളും അതിന്റെ കൂടെ പങ്കാളിയാകണം. നടന്നു പോകുമ്പോൾ ചെരുപ്പില്ല, കാല് തട്ടിയ കുനിഞ്ഞു, കൈ ഒന്ന് പിടിച്ചു നോക്കണേ, അപ്പൊ ഒന്ന് അടുത്ത കൈ കൊണ്ടൊന്ന് തടവി. ഇതുപോലെ ഒരവയവത്തിനൊരു വേദന ഉണ്ടായാൽ സ്തോത്രം, നമ്മൾ അന്യോന്യം താങ്ങുകയും കരുതുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവ ആയിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്നത് പോലെ ചേർന്ന് ഇരിക്കണം. സ്തോത്രം. അതെ, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം. ഓരോരുത്തർക്ക് മേളിക്കണ്ടല്ലോ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷെ ഇവിടെ തന്നെ കൃപയെന്ന. അപ്പോൾ മേളി പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം എന്ന അളവ് പോലെ തന്നെയാണെന്നുള്ളത് ഒന്നുകൂടെ അവിടെ വ്യക്തമാകുന്നു. കൃപയ്ക്ക്, നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട്. ഒരു വരവുമില്ലാത്ത ആരും ദൈവസഭയിലില്ല. ഉപയോഗമില്ലാത്ത ഒരു ശരീരവും ഒരവയവവും ശരീരത്തിൽ ഇല്ല. ഉപയോഗമില്ലാത്ത ഒരവയവം ശരീരത്തിലുണ്ടെങ്കിൽ അത് ശരീരത്തിന് ദോഷമാണ്. മനസ്സിലായല്ലോ. ഉപയോഗമില്ലാത്ത ഒരവയവവും ശരീരത്തിൽ ഉണ്ടായാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും. സ്തോത്രം. ദൈവസഭയിൽ നമുക്കൊരു പങ്കുണ്ട്. നമുക്കുള്ള പങ്ക് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മളത് നിർവഹിക്കണം. അത് നിർവഹിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു മീൻസ് സഭയ്ക്കൊരു ഭാരമായിരിക്കും. വി ഷുഡ് ബി എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ടു ദ വെൽഫെയർ ഓഫ് ദ ചേർച്ച്. വി ഷുഡ് നോട്ട് ബി എ ബർഡൻ ടു ദ ചേർച്ച്. സഭയ്ക്കൊരു ഭാരമല്ല. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഒരാളുടെ ശരീരത്തിൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടായി. ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടായാൽ അത് ശരീരത്തിനൊരു ഭാരമാണ്. അത് അനാരോഗ്യമാണ്. ഞാൻ നോക്കുന്നുണ്ട് ഒരാളിനെ, ഞാൻ കണ്ടു കൈ അങ്ങ് വലുതായി വളർന്ന ഒരാളിനെ. അയാളുടെ കൈ അങ്ങ് ഒത്തിരി വലുതാ, താങ്ങിക്കൊണ്ട് നടക്കുക. നമ്മളിൽ ചില ആളുകൾ അങ്ങനെ ആകും. ചില വെല്ലുവിളികളെ താങ്ങുന്നവരായി സഭയായിപ്പോയി. സഭയ്ക്കകത്ത് അങ്ങനെ കർത്താവാണ് ഏറ്റവും വലിയവൻ. എല്ലാവരും പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരായിരിക്കും. പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് അനുസരിച്ചുള്ള വലിപ്പമേ ദൈവം ഓരോ അവയവത്തിനും അനുവദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ല. പറഞ്ഞ് മനസ്സിലായി എല്ലാവർക്കും. നമ്മൾ ഏതാണ്ട് വെല്ലുവിളിയാണെന്ന് ഒരിക്കലും സഭയിൽ വിചാരിക്കരുത്. ക്രിസ്തുവാണ് ശിരസ്, ബാക്കി എല്ലാ അവയവങ്ങളും. സ്തോത്രം. അപ്പോൾ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട്, വരം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ എന്നുള്ളതാണ്. കൃപാവരം. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. കണ്ടോ, ഇനി കൃപാവരങ്ങളുടെ ഒരു പട്ടിക നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതിന്റെ 4-5 വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവിടെ വേറെ അവയവങ്ങൾ, അതിനെ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന, ഹാർമണി ഇൻ വെറൈറ്റി, ഇത് ദിവസമേ കാണാം. പ്രിയപ്പെട്ടവരെ, 6-ാം വാക്യത്തിൽ പൗലോസ് കൃപയാൽ അപ്പസ്തോലത്വം പ്രാപിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും കൃപാവരം ലഭിച്ചിട്ടുണ്ട്. പൗലോസിന് കൃപയാലാണ് അപ്പസ്തോലത്വം ലഭിച്ചത്. നമുക്കും ഉണ്ട് കൃപയാൽ ഓരോ വരം ദൈവം നൽകി തന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധേയമാണ്. ഒന്ന്, പ്രവചനമെങ്കിൽ വിശ്വാസനത്തോടെ, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയും. മറ്റു ചില ഭാഗങ്ങളെടുത്താൽ പത്രോസിന് ഒന്നാം ലേഖനം 4:11 വാക്യം വായിച്ചാൽ, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും, ശുശ്രൂഷിക്കുന്നവനെങ്കിൽ ഒരുത്തെങ്കിലും വായിച്ചാട്ടെ, ഒരുത്തൻ പ്രസംഗ പ്രവചനമെന്നും ശുശ്രൂഷയെന്നും അവിടെ രണ്ടായിട്ട് കൃപാവരങ്ങളെ രണ്ട് കാറ്റഗറിയിൽ തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവവചനം പലയിടത്തും പരിശോധിച്ചാൽ ഇത് കൃപാവരങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന കാണാം. ഒന്ന് മീൻസ് പ്രവചനം, രണ്ട് ശുശ്രൂഷ. പ്രവചനം എന്നൊക്കെ പറയുമ്പോൾ ഉപദേശം, പ്രബോധനം തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ദാനം, ഭരണം, കരുണ ചെയ്യുക തുടങ്ങിയത്, അതുപോലെ തന്നെ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നപ്പോൾ വാക്കിനാൽ ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്, ക്രിയയാൽ ചെയ്യുന്ന ശുശ്രൂഷയുണ്ട്. അങ്ങനെ കൃപാവരങ്ങൾ ഇങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്ന ഒരു രീതി, മൂലകൃതിയിൽ ആ ഒരു ചെറിയ തിരിവ് ഒന്നുകൂടി വ്യക്തമാണ് നമ്മുടെ തർജ്ജമയേക്കാൾ. അതിനെക്കുറിച്ച് പല കമന്റേറ്റേഴ്സും വളരെ എഴുതിയിട്ടുണ്ട്. നോക്കിയാട്ട്, അപ്പോൾ പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇവിടെ അല്പം വിശദീകരണത്തിന് ആവശ്യമുണ്ട്. എന്താണ് പ്രവചനം? പ്രിയപ്പെട്ട, ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, 1st century ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരുന്ന സകല കൃപാവരങ്ങളും 21st century ദൈവസഭയ്ക്ക് പോണ്ട. ഒരു കൃപാവരവും നിന്നുപോയിട്ടില്ല. കാരണം സഭായുഗത്തെ ദൈവം ഒന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. സഭായുഗത്തെ ഒന്നായിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് 1st century നൽകിയിരുന്ന ഏത് കൃപാവരമാണെങ്കിലും അത് ഇന്നും ദൈവസഭയിൽ ഉണ്ട്. പ്രവചനം നിന്നുപോയിട്ടില്ല. എന്നാൽ നമുക്ക് സംഭവിക്കുന്നത്, എന്താണ് പ്രവചനം എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മളുടെ ധാരണപ്പെട്ടതാണ് പ്രധാന കുഴപ്പത്തിന് കാരണമായിരിക്കുന്നത്. എന്താണ് പ്രവചനം? പ്രവചനമെങ്കിൽ അത് വിശ്വാസത്തിന് ഒത്തവണ്ണമായിരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണത്തിന് യോജിച്ച നിലയിലായിരിക്കണം. വചനത്തിന് യോജിച്ച നിലയിലായിരിക്കണം പ്രവചനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ വചനത്തിന് യോജിച്ച നിലയിലുള്ള ഒന്നായിരിക്കുവാൻ പ്രവചിക്കുന്നവൻ ഉത്തരവാദിത്തമുള്ളവനാണെങ്കിൽ പറയുന്ന വാക്കുകളുടെ മേൽ അവന് നിയന്ത്രണം ഉണ്ട്. നമ്മളെന്താ സാധാരണ പ്രവചനം വിചാരിക്കുന്നെന്താ? പ്രവചനം വിചാരിക്കുന്ന ഭാവി പറച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നമുക്ക് മാറിയില്ലേ? അറിയോ, നാളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നമുക്ക് മാറിയില്ലേ? നാളെ എനിക്ക് എന്താ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരാകുല ചിന്തയുമില്ല. നിങ്ങൾ എത്ര പേർക്കുണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? യാതൊരാകുല ചിന്തയും എനിക്കില്ല. എനിക്ക് നാളെ സംബന്ധിച്ച് ഒരു ആകുല ചിന്തയില്ലെങ്കിൽ പിന്നെ നാളത്തെ കാര്യം ഞാൻ ഇന്ന് അറിയുവാൻ എന്തിനാ ഇത്ര പാടുപെടുന്നത്? I am not bothered about my tomorrows because I am 100% sure that my tomorrows are safe in the hands of the one who cares for me. എനിക്ക് വേണ്ടി കരുതുന്നവന്റെ കൈകളിൽ എന്റെ നാളുകളെല്ലാം സുരക്ഷിതമാണ്. സ്തോത്രം. അതുകൊണ്ട് നാളെക്കുറിച്ച് ചിന്താകുലപ്പെടുന്ന സ്തോത്രം ഒരവസ്ഥ ദൈവമക്കളിൽ ഉളവാകുന്നത് പോലെയുള്ള ഒരു പ്രസ്താവനയും പ്രവചനമായി പരിശുദ്ധാത്മാവിൽ നിന്ന് ഉളവാകുകയില്ല. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. നമ്മൾ ഇന്ന് പൊതുവെ കണ്ടുവരുന്നതല്ല ഈ പ്രവചനം എന്ന് പറയുന്നത്. പൊതുവെ കണ്ടുവരുമ്പോ കൈനോട്ടക്കാരൻ എന്ത് കൃത്യമായിട്ട് പറയുമെന്നറിയാമോ? കൈനോട്ടക്കാരൻ കൃത്യമായിട്ട് പറയും. മറക്കല്ലേ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട്. ഊരും പേരും ഇന്നലെ നടന്നതും നാളെ നടക്കാൻ പോകുന്ന ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാളെക്കുറിച്ചുള്ള ചിന്താകുലം അങ്ങനെ ഉളവാകുന്ന നിലയിൽ ഉള്ള ശുശ്രൂഷയല്ല, ഇങ്ങനെ ഭാവി പറച്ചിൽ അല്ല പ്രധാനമായിട്ടും പ്രവചനം എന്ന് പറയുന്നത്. മൂലകൃതിയിലെ വാക്കിന്റെ പോലും അർത്ഥം പ്രബോധനമെന്ന, പ്രകർഷേണയുള്ള വചനമെന്ന, പ്രബോധനമെന്നാണ് പ്രവചനം എന്നതിന്റെ മൂലകൃതിയിൽ പ്രധാനമായ അർത്ഥം തന്നെ ഭാവി പറച്ചിലല്ല. ഇംഗ്ലീഷ് ആണെങ്കിലും പ്രൊഫസി എന്ന് പറയുന്നതും ക്ലെയർവോയൻസ് എന്ന് പറയുന്നതും രണ്ടാണ്. ഫോർത്തെല്ലിംഗ് ആണ്, ഫോർത്തെല്ലിംഗ് അല്ലെന്ന് പറയും. ഫോർത്തെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി പറച്ചില്ല, നാളെ വരാനുള്ളത് എന്ന് പറയുന്നത് അതല്ല, പിന്നെ ഫോർത്തെല്ലിംഗ് ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പം ചില കാര്യങ്ങൾ അതിനോട് ഉള്ള ബന്ധത്തിൽ പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങളൊന്നും സമ്മതിക്കല. കാര്യം ദൈവസഭയിൽ ഏറ്റവും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു പരിപാടിയാണിത്. പിന്നെ ആളുകൾ എനിക്ക് തോന്നുന്ന ഗൾഫിൽ ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ചരക്കെന്ന് പറയുന്ന സ്തോത്രം എനിക്കറിഞ്ഞുകൂടാ. അത് അത് നിങ്ങൾ തന്നെ പറയുമ്പോൾ പറയാമല്ലോ സ്തോത്രം. ഞാനിങ്ങനെ വല്ലപ്പോഴും ഒന്നിച്ച് അങ്ങ് പോകുന്നല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. എന്താണ് പ്രവചനത്തെ കുറിച്ച് ദൈവവചനം പറയുന്നത്? ചില വാക്കുകളൊന്നും ഇവിടെ കണ്ടോ. ഒന്ന്, പ്രവചനമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? വിശ്വാസ പ്രമാണത്തിനൊത്തായിരിക്കണം, വചനവുമായി ചേർന്ന് പോകുന്നായിരിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കർത്താവ് ഏത് സമയം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്? സംബന്ധിച്ചോ, താഴോട്ട് വരുമ്പോൾ നമുക്ക് ചില കാര്യം ചിന്തിക്കാനുണ്ട്. ഒരു വേള ഈ യോഗം, ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് കർത്താവിന്റെ വരവ് എന്തോ പറയുന്നു, മിണ്ടുന്നില്ല, ഉണ്ടാകാം, ഉണ്ടാകാം. ഓരോ നിമിഷവും കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചു വേണം നമ്മൾ ജീവിക്കണം. ഓരോ നിമിഷവും കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് ഇന്നതുപോലെ നടക്കും എന്ന് ഒരാൾ പ്രവചിച്ചാൽ അത് ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് കോൺട്രഡിക്റ്റ് വിശ്വാസത്തിന് ഒത്തവണ്ണമല്ല. ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? അങ്ങനെ പറയുകയും അങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഉപദേശി. അയ്യോ, കൈനോട്ടക്കാര് അതിനേക്കാളും കൃത്യമായിട്ട് പറയുകയും അവര് പറയുന്നൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മറക്കല്ല. പ്രിയപ്പെട്ടവരെ, ആ നിലയിലേക്ക് നമ്മൾ പോകരുത്. ഭാവിയെ സംബന്ധിച്ച് നമുക്ക് ഒരു ചിന്താകുലങ്ങളും ആൻസൈറ്റി ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പ്രവചനമെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം? വിശ്വാസത്തിന് ഒത്തവണ്ണം ദൈവവചനവുമായി ചേരുന്ന നിലയിലായിരിക്കണം. സ്തോത്രം. എനിക്കറിയാം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഞാൻ അല്പം കൂടെ വിശദീകരിക്കാം. വേദപുസ്തകം നിങ്ങൾ എടുത്തു നോക്ക്, പുതിയ നിയമത്തിൽ നിങ്ങൾ നോക്ക്. അഗബോസ് എന്നൊരു പ്രവാചകൻ, അഗബോസ് എന്ന പ്രവാചകൻ എഴുന്നേറ്റു, ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന സമയത്ത് ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യെരുശലേമിലെ സഭയെല്ലാം ഉള്ളതെല്ലാം വിറ്റുകൊണ്ട് പോയി കൊണ്ട് കൊടുത്തേക്ക, ആകെ ഉള്ളതെല്ലാം വിറ്റ് തിന്നു തീർന്നു. ദൈവാത്മാവിന്റെ ഉപദേശപ്രകാരമല്ല, അമിതാവേശം കൊണ്ട് കാണിച്ചു. വിറ്റ് തിന്നു തീർന്നു കഴിഞ്ഞപ്പോ തിരാറായിരിക്കും അങ്ങ് പട്ടിണിയും പാവങ്ങൾ. അതുകൊണ്ടാണ് പോലീസ് പോകുമ്പോൾ മൂപ്പന്മാർ പറഞ്ഞു, യെരുശലേമിലെ ദരിദ്രരായവരെ ഓർത്തോണേന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പൗലോസും മറ്റും ഉത്സാഹിക്കുകയും ചെയ്തു. പോകുന്ന സ്ഥലത്ത് നിന്ന് സഭകളിൽ നിന്ന് ശേഖരമെടുത്ത് യെരുശലേമിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്തു. ആ സ്ഥിതിയിൽ ക്ഷാമം കൂടെ വരാൻ പോകും. ഇപ്പൊ ഇവിടെ ദാരിദ്ര്യമായിരിക്കും, അപ്പൊ ക്ഷാമം കൂടെ വരാൻ പോകുമ്പോൾ വല്ലാത്ത ഗതികേടിലായി പോകുമല്ലോ. അതുകൊണ്ട് ഒരു മുൻകരുതലായി സഭ ജാതികളുടെ സഭകളിൽ നിന്ന് ഒരു ചെറിയ ധനശേഖരണം നേരത്തെ എടുത്ത് അതിനുവേണ്ടി മുൻകരുതൽ ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഉളവാക്കേണ്ടതിനാണ് സ്തോത്രം ആ പ്രവചനം ഉണ്ടായത്. അതുണ്ടായെന്നും ഇന്ന പോലെ ഉണ്ടായി, പ്രവചനം ഉണ്ടാകുമെന്നും ഉണ്ടായി എന്നും നമ്മൾ കാണുന്നുണ്ട് സ്തോത്രം. മാത്രമല്ല പൗലോസിന്റെ അരക്കച്ച എടുത്ത് കൈകാലുകൾ കെട്ടി ചൊറഞ്ഞു. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ കൈകാലുകൾ കെട്ടി ജാതിലയിലെത്തിക്കും. ഉടനെ സംഭവിച്ചു. നോക്കണേ, എന്തിനാ അതിനകത്ത് പ്രവചനം ഉണ്ടായത്? നമുക്ക് ചിന്തിക്കുന്ന കൂട്ടത്തിൽ അത് ഒന്നുകൂടെ വിശദീകരണമാകും. പ്രിയപ്പെട്ടവര്, പൗലോസിന് അപ്പോ ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അയ്യോ യെരുശലേമിൽ പോകരുതെന്ന് പറഞ്ഞു. പൗലോസ് എന്ത് പറഞ്ഞു? നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? യെരുശലേമിൽ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്റെ കർത്താവിന്റെ നാമത്തോടെ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, പിന്നെ യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അവനെ സമ്മതിച്ചു കൂടായി, ദൈവത്തിന് ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞവരങ്ങ് മിണ്ടാതിരുന്നു. പ്രിയപ്പെട്ട, അപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന കഷ്ടത അതെന്താണെന്ന് നേരത്തെ കൂട്ടി തിരിച്ചറിഞ്ഞിട്ട് പോലും തന്റെ ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയാതെ നേരെ ദൈവാത്മ പ്രേരിതനായി മുന്നേറുന്ന ഭക്തന്റെ ധൈര്യം കണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം ലഭിക്കുവാനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ സ്തോത്രം. അതാണ് പോലീസ് പറയുന്നത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നൊന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ള എന്തെന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. എങ്കിലും എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം സാക്ഷ്യം പറയുവാൻ എന്റെ കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്ക് ഉള്ളൂ. സ്തോത്രം. ഒരിക്കൽ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടതോർക്കുന്നു. കർത്താവിൽ വിശ്രമിക്കാൻ പോയ തോമസ് അദ്ദേഹം പറഞ്ഞത്, ഞാന് കിടക്കെ വയസ് ചെയ്യുന്നു തളന്ന് ഞാൻ കിടക്കുമ്പം ചുറ്റും മരണാസനാ കിടക്കുമ്പം ബന്ധുക്കളെല്ലാം ചുറ്റും കൂടി മാറത്തടിച്ച് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതുങ്ങളെ ഒരു വാക്കിൽ സമാധാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നാക്ക് ഒങ്ങുന്നില്ല. അവര് സങ്കടപ്പെട്ടോണ്ട് നിലവിളിക്കുന്നതും കണ്ട് ഞാൻ ശ്വാസം കഴിക്കാൻ വിഷമിച്ച് ചുറ്റും നിൽക്കുന്ന ഒരു വാവിട്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടത്തിൽ വിഷമത്തോടെ ഇവിടുന്ന് പോകുന്നതിനേക്കാൾ, മനസ്സിലായോ അദ്ദേഹം പറഞ്ഞത്, അതിനേക്കാൾ ഞാൻ ഏതൊരു സുവിശേഷം എന്റെ ആയുസിൽ പ്രസംഗിച്ചുവോ ആ സുവിശേഷത്തെ എന്റെ ചൂടുചോര കൊണ്ട് മുദ്രയിട്ടുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്ന, അതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഏതാണ്ട് അതേ ചിന്തയാണ് പൗലോസിനെയും ഭരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മറ്റുള്ളവർക്ക് ആ വാക്കുകൊണ്ട് പ്രചോദനമാണുണ്ടായത്, സ്വതം വിശ്വാസത്തിന് ഉറപ്പാടുണ്ടായത്. സ്തോത്രം. ഞാൻ പറയുന്ന മനസ്സിലാവുന്ന വിശ്വസിക്കട്ടെ. അല്ലാതെ ഭാവിപരമായ കാര്യങ്ങളെ, ഓരോ മുമ്പിൽ കൂട്ടിയുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞ് അത് ഒഴിഞ്ഞു പോവുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമല്ല. അതിന് അല്പം കാര്യം കൂടി ഞാൻ പ്രവചനത്തെ കുറിച്ച് തിരുവനന്തപുരത്ത് പറയുന്ന പുതിയ നിയമത്തിലെ പ്രവചന സംബന്ധമായി ചില കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇനി ഒരു വാക്യം ഒന്ന് വായിച്ചാൽ പ്രവർത്തന പുസ്തകം 15:32 വേഗം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ പറഞ്ഞ പറയാൻ എളുപ്പമായിരിക്കുമല്ലോ. പ്രവർത്തന പുസ്തകം 15:32 വാക്യം ഒന്ന് വായിച്ചാണ്ട്, പ്രവൃത്തി 15:32, യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് കണ്ടോ, രണ്ടാമത്തെ യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ഇതാണ്. അപ്പോൾ പ്രവാചകരാണെങ്കിൽ ഭാവി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു എന്നല്ല, പിന്നെ പ്രവാചകന്മാരാകൊണ്ട് പ്രവചന ശിശ്രൂഷ എന്താണ്? പ്രബോധിപ്പിക്കുക, പിന്നെ ഉറപ്പിക്കുക. അപ്പോൾ പ്രവചനത്തിന്റെ യോഗ്യത നമ്മൾ എന്ന് എണ്ണി എണ്ണി പോകണം. ഒന്ന്, വചനപ്രകാരമായിരിക്കണം. വിശ്വാസ പ്രമാണത്തിന് ഒത്തവണ്ണമായിരിക്കണം. രണ്ട്, പ്രബോധിപ്പിക്കുന്നതായിരിക്കണം. മൂന്ന്, ഉറപ്പിക്കുന്നതായിരിക്കണം, വിളക്കി കളയുന്നതല്ല, ഉറപ്പിക്കുന്നതായിരിക്കണം. ഇനി കുരുന്തിരിക്ക് 1 എടുത്താട്ട്, കുരുന്തിരിക്ക് 1 14 അധ്യായം ഒന്ന് എടുത്താട്ട്, കുരുന്തിരിക്ക് 1 14 ആദ്യം അതിന്റെ 3 വാക്യം ഒന്ന് വായിച്ചാട്ട്. ആത്മീയ വർദ്ധനവിന് പ്രവചനം എങ്ങനെയുള്ളതായിരിക്കണം? ആത്മീയ വർദ്ധന ഉള്ളതാകുന്നതായിരിക്കണം. സ്തോത്രം. പ്രബോധന ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധന ആവർത്തിച്ചിരിക്കുന്നു. പിന്നെ ആശ്വസിപ്പിക്കുന്നതായിരിക്കണം, ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. നോക്കണേ, അപ്പോൾ പറഞ്ഞ് ചിന്തിച്ചു പോകുന്ന നമ്മൾ ഓർത്തുകൊള്ളണം. വചനാനുസൃതമായിരിക്കണം. 2, പ്രബോധിപ്പിക്കുന്നതായിരിക്കണം. 3, ഉറപ്പിക്കുന്നതായിരിക്കണം. 4, ആത്മീയർത്ഥം വരുത്തതായിരിക്കണം. 5, ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. ഇനി അതിൽ തന്നെ 24, 25 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. അകത്ത് വന്നാൽ അവന് പാപബോധം വരും. അടുത്തത് നോക്കണേ, അല്ലെ, പ്രവചിച്ചാൽ കേൾക്കുന്നവൻ എന്തോ ഉണ്ടാകും, പാപബോധമുണ്ട്. പാപബോധം വരുത്തുന്നതായിരിക്കണം, പാപബോധം വരുത്തുന്നതായിരിക്കണം. വായിച്ചോട്ടു, വിവേചിക്കപ്പെടണം. ഇവൻ ആരാണെന്ന് വെളിപ്പെടണം, വിവേചിക്കപ്പെടണം. വിവേചിക്കുക എന്ന് പറഞ്ഞ ആൾ ആരാണെന്നുള്ളത് ജനത്തിന് വെളിപ്പെടണം. മനസ്സിലായല്ലോ. വിവേചിക്കപ്പെടണം എന്ന് പറഞ്ഞ അവന്റെ അടുത്തത് വായിച്ചു, ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. സ്തോത്രം. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. വായിച്ചു, കണ്ടോ, അവൻ കവിണ്ണ് വീണ്. ദൈവസാന്നിധ്യബോധമുണ്ടായി, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കാരണമാകണം. ദൈവസാന്നിധ്യബോധമുണ്ടായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കാരണമാകണം. സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അടുത്ത 31 വാക്യോട് വായിച്ചാട്ട്, അതിന്റെ 31 വാക്യം. 31 വാക്യം, കണ്ടോ, കണ്ടോ, എല്ലാവർക്കും പഠിക്കുവാൻ, പ്രബോധനം ലഭിക്കുവാൻ ഓരോരുത്തർക്കായി പ്രവചിക്കാം. അപ്പോൾ പ്രവചനം എന്തായിരിക്കണം? പഠിപ്പിക്കുന്നതായിരിക്കണം, പഠിപ്പിക്കുന്നതായിരിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പ്രവചനം എന്ന് പറഞ്ഞാൽ അതിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് തിരുവെഴുത്ത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 1, ദൈവവചന പ്രകാരം ആയിരിക്കണം, വചനാനുസൃതമായിരിക്കണം. വചനത്തിലെ സത്യങ്ങളുമായി കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിരിക്കരുത്, ഘടകവിരുദ്ധമായതായിരിക്കരുത്. 2, പ്രബോധിപ്പിക്കുന്നതായിരിക്കണം. 3, ഉറപ്പിക്കുന്നതായിരിക്കണം. 4, ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. 5, ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. 6, പാപബോധം വരുത്തുന്നതായിരിക്കണം. 7, ദൈവ സാന്നിധ്യ ബോധം വരുത്തി ദൈവ സന്നിധിയിൽ സമർപ്പിക്കുവാൻ പ്രേരകമായിരിക്കണം. ആളിനെ വിവേചിക്കുന്നതായിരിക്കണം. അടുത്തത് പഠിപ്പിക്കുന്നതായിരിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? ഇനി അടുത്ത ഇതുവായിട്ട് 1 Corinthians 13 1 Corinthians 13 അതിന്റെ 2 വാക്യം ഒന്ന് വായിച്ച്. പ്രവചനപരമുണ്ടായിട്ട് മർമ്മങ്ങളും ജ്ഞാനവും ഗ്രഹിച്ചാലും, അപ്പോൾ മർമ്മങ്ങളും ജ്ഞാനവും ഗ്രഹിക്കുവാൻ ഇടയാകുന്നതാണ് പ്രവചന ശുശ്രൂഷ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വായിച്ച ഏതെങ്കിലും ഭാഗത്ത് പാവി പറച്ചിലാണ് പ്രവചനം നമ്മൾ കാണുന്നുണ്ടോ? എന്നാൽ അഗബോസ് എന്ന് പറയുന്ന ദൈവദാസന്റെ ശുശ്രൂഷ നമുക്കൊരു മാതൃകയായി നിൽക്കുന്നതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ അടുത്ത ഒരു 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 കാര്യം കൂടി പ്രവചനത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാം. അതായത് നമ്മുടെ ആത്മീക വർദ്ധനവിന് ഉപകരിക്കുന്നതും പിന്നെ നമ്മുടെ മുമ്പാകെ ഒരു വേള പിശാചെ ഒരുക്കിയിരിക്കുന്ന കെണിയിൽ നിന്ന് നാം ഒഴിഞ്ഞു പോകുവാൻ ശ്രദ്ധിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ തൊട്ടടുത്ത ഭാവിയിൽ മനസ്സിലാവുന്നുണ്ട്, വിടുതലുള്ളത് മാത്രം അങ്ങനെ അപൂർവമായി മാത്രം പരിശുദ്ധാത്മാവ് സ്വാമി സംബന്ധമായ ഒരു വിഷയം വെളിപ്പെടുത്തും. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ അടുത്ത 10 വർഷത്തിന് ശേഷം വരാൻ പോകുന്നു, 5 വർഷത്തിന് ശേഷം വരാൻ പോകുന്നു, 6 മാസത്തിന് ശേഷം വരാം, ഇതൊന്നുമല്ല പ്രവചനം. ആശ്വസിപ്പിക്കുന്നത്, ഉറപ്പിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, വിവേചിക്കുന്നത്, വചനാനുസൃതമായത്, മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. ഈ യോഗ്യതകൾ തികഞ്ഞ ശുശ്രൂഷകളായിരിക്കണം പ്രവചനം. സ്തോത്രം. നാളെ കുറിച്ചുള്ള അനിശ്ചിതത്വം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് സ്തോത്രം ആളുകളുടെ മുമ്പിൽ ചെന്നിരുന്ന് ഒന്ന് പറയാമോ? നോ, അതല്ല. ഏത് വീട് വെക്കുമെന്നും എവിടെ വീട് വെക്കുമെന്നും എവിടെ സ്ഥലം വാങ്ങിക്കുമെന്നും കൊച്ചിനെ ഏത് കോഴ്സിന് ചേർക്കുമെന്നും ഏത് കല്യാണം നടക്കുമെന്നും നോക്കണേ, ഏത് ബാങ്കിൽ ഡിപ്പോസിറ്റ് വെക്കണമെന്നും ഏത് ഫ്ലൈറ്റിന് പോകണമെന്നും ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവിന്റെ ശ്രദ്ധ. അതൊക്കെ പരിജ്ഞാനത്തോടെ, പ്രാർത്ഥനയോടെ, ആത്മാവ് അവരവർക്ക് നൽകുന്ന ഉൾപ്രേരണ പ്രകാരം ബുദ്ധിപൂർവം ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. അതിൽ ദൈവസനിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച് സ്തോത്രം മുൻപോട്ട് പോയാൽ കർത്ത നമ്മുടെ കരഞ്ഞിക്കൊള്ളും. താലയിലെ മുടി പോലും കർത്ത പറയാ താഴെ വീഴുകയും ഇല്ല. സ്തോത്രം. ചെറുക്കി പിടിച്ചോണ്ട് നടത്തുന്ന പോലെ തന്റെ ഇതൊക്കെ കഴിക്കോ, അങ്ങോട്ട് പോയിക്കോ, തന്നെ ഇങ്ങോട്ട് പോയിക്കോ, അങ്ങനെ പറയുന്ന ഒരു 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 കാര്യമല്ല ദൈവാത്മാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. എന്നാ ഇന്ന് ഏറ്റവും ദൈവസഭയിൽ ഏറ്റവും ദോഷം ചെയ്യുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, പെന്തക്കോസ് സമൂഹത്തിലെ ഒരു പ്രമുഖമായ സഭാവിഭാഗത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനീയനായ ഒരു ശ്രേഷ്ഠ ദൈവദാസൻ ഞങ്ങൾ വ്യക്തിപരമായി സംസാരിച്ച കൂട്ടത്തിൽ അതിങ്ങനെ പറയുകയുണ്ടായി, ഒരു 10 കൊല്ലത്തേക്ക് ഈ പേരിൽ നടക്കുന്നവർക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ, ഇവരെ സഭയിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാൽ സഭയിലെ പ്രശ്നങ്ങൾ 90% തീരും, ജനത്തിന്റെ ഇടയിലെ ലൗകികതയും തീരും. മനസ്സിലാവുന്നുണ്ടോ? ദയവായി ഇങ്ങനെയുള്ള വരുമ്പോൾ ഞാനും എന്റെ കർത്താവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടായിരിക്കും, ഇതിനിടയ്ക്ക് കയറാൻ ആരെയാ? എന്റെ കൂടെ ഉണ്ടോ? എല്ലാരും അതിനിടയ്ക്ക് കയറാൻ ആരാ? മധ്യസ്ഥന്മാരോ? പുതിയ നിയമത്തിൽ ക്രിസ്തുവിലേക്ക്. എന്നാൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നമ്മൾ ഇടപെട്ടിട്ടും നമുക്ക് ദൈവഹിതം സംബന്ധിച്ചുള്ള ഉത്ബോധം ഉണ്ടാകാതെ പിന്നെയും നമ്മൾ തെറ്റാമതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നേരിട്ട് ദൈവം ദർശനമായിട്ടോ സ്വപ്നമായിട്ടോ വചനദ്വാരായോ ഏതെങ്കിലും ദൈവദാസന്റെ പ്രബോധനത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ മനസ്സിലായി നമ്മുടെ സ്വകാര്യമായുള്ള വചനധ്യാനത്തിലൂടെയോ സ്തോത്രം ദൈവം നമുക്ക് വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തിയിട്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അഭിഷിക്തന്മാരെ അതിന്റെ ദാസന്മാരെ നമ്മുടെ അടുത്ത് അയച്ച് നമുക്കതിന് വേണ്ട പ്രബോധനങ്ങൾ തരും. അത് ഭാവിപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല, ലൗകികമായതിനെ കുറിച്ചല്ല, ആത്മീക വർദ്ധനവിനുള്ളതും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടാനുള്ള പാപബോധം വരുത്തുന്നൊന്നും ആരും പറയുന്നില്ല. ഏത് കുരുത്തക്കേട് കാണിച്ചു വന്നിരുന്നാലും നിന്നെ വാലല തലയാക്കുമെന്നാ പറയും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരിക്കലും നമ്മൾ അതിന് പറയേ, പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇതെനിക്ക് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരു മടുപ്പമില്ല. കാരണം ജനം ഏറ്റവും കൂടുതൽ ഇവിടെ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. വിശദീകരണം ഈ വിഷയത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വ്യക്തിപരമായി ചോദിച്ചാൽ പറയാൻ സന്തോഷമേ ഉള്ളൂ. അടുത്തത് കണ്ടോ, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. അപ്പോൾ ശുശ്രൂഷ എന്നുള്ളതിനവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാക്ക് ഒരു ഒരു പൊതുവായുള്ളൊരു ജനറിക് വാക്കാണ്. സ്തോത്രം. പ്രവചന ശുശ്രൂഷയെ സംബന്ധിച്ച് ചില കാര്യങ്ങളും കൂടി പറയാൻ ആവശ്യമുണ്ടെന്നറിയാൻ ഞാൻ ചില വാക്കുകൂടി ഇത് പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവര്, ഈ പ്രവാചകൻ എന്ന് പറയുമ്പോൾ സഭയുടെ അടിസ്ഥാനത്തിൽ അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും കാണാം. എഫേസ്യർ ലേഖനം 2:20 വാക്യത്തിൽ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാന കല്ലുകളിന്മേൽ പണി. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും മൂലകൃതിയിൽ രണ്ടായിട്ടല്ല ഒന്നായിട്ടാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായ അടിസ്ഥാനത്തിന്മേലെന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ അടിസ്ഥാനത്തിൽ കടക്കുന്ന അപ്പസ്തോലൻ ആരും കൂടെയാ? പ്രവാചകനും കൂടെ. മനസ്സിലായി? അപ്പസ്തോലനും പ്രവാചകനുമായ അടിസ്ഥാന കല്ലുകൾ മേൽന്ന ആശയം ആ വ്യക്തമായിരിക്കുന്നു. കേക്കണേ കേക്കണേ, അപ്പസ്തോലനും പ്രവാചകനും രണ്ടും രണ്ട് ശിശുവിനെയും ചേർന്നവരാണ് അടിസ്ഥാനത്തിൽ വരുന്നത്. ക്രിസ്തു യേശു ആരാ? മൂലക്കല്ല, മൂലക്കല്ല. അപ്പസ്തോലത്വവും പ്രവചന ശുശ്രൂഷയും സ്തോത്രം, ഇത് രണ്ടും ഒരുമിച്ച് അനുഭവിക്കുന്നവരാണ് ആരെ? അടിസ്ഥാന കല്ലുകൾ സ്തോത്രം. നോക്കുക, അപ്പസ്തോലന്മാർ പ്രവാചകന്മാരുമായിരുന്നു. അവരുടെ അപ്പസ്തോലത്വവും പ്രവാചക പദവിയും സഭയുടെ അടിസ്ഥാനമിടുവാൻ അവരെ യോഗ്യരാക്കി. സ്തോത്രം. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. കൊരിന്ത്യർക്ക് 1:3-10 വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുകയാണ്, സ്തോത്രം, ജ്ഞാനമുള്ളോ ഉണ്ട്, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, പിന്നെ നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുക പോലെ അതിനെ കരുതിക്കൊണ്ട നന്ന്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളണം. സ്തോത്രം. പ്രവചനൊന്നും മനുഷ്യന് ഇഷ്ടപാലുളവായതല്ല. മനുഷ്യർ ദൈവാത്മ നിയോഗം പറയുന്ന ദൈവവചനത്തെയാണ് പ്രവചനമെന്നിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ അവൻ വചനം പ്രസംഗിക്കുന്നവരായിരുന്നു, അവൻ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നവരായിരുന്നു, അവൻ പഠിപ്പിക്കുന്നവരായിരുന്നു, അവൻ പാപബോധം വരുത്തുവാൻ ഇടയാകുന്ന ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു. സ്തോത്രം. അപ്പോൾ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന സഭയുടെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന ആളുകൾ. എന്നാൽ അപ്പോസ്തോലന്മാരുടെ പ്രവാചക പദവിയേക്കാൾ താഴ്ന്ന ഒരു പ്രവാചക ശുശ്രൂഷയെ പറ്റിയും നമുക്ക് ഇതിലെടുത്ത് കാണാം. അപ്പൊ അടിസ്ഥാനത്തിൽ കിടക്കുന്ന അപ്പോസ്തലനും പ്രവാചകനും ഒന്നിച്ചു ചേർന്നുള്ള ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ. അതുകൂടാതെ അതിനേക്കാൾ ആ പ്രവചന ശുശ്രൂഷയേക്കാൾ, ഏതാ അടിസ്ഥാനത്തിൽ നിന്ന് അപ്പോസ്തലന്മാർ ചെയ്തിരുന്ന പ്രവചന ശുശ്രൂഷയേക്കാൾ ഒരുപടി താഴ്ന്ന ഒരു പ്രവചന ശുശ്രൂഷയെ കുറിച്ചും തിരുവിതാണ് 4:11 അതാണ് ഇന്ന് സ്തോത്രം. എന്താ ഇന്ന് നമ്മളവിടെ കാണാമല്ലോ, അതിന്റെ പതിനൊന്ന് വായിക്കുമ്പോൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരെ, ആ പ്രവാചകൻ അപ്പോസ്തലനായിരിക്കണമെന്നില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ, അപ്പോസ്തലന്മാരായി പ്രവാചകന്മാരായി ഇടയന്മാരായി ഉപദേഷ്ടാക്കന്മാരായി സുവിശേഷകന്മാരായി നിയമിച്ചു. അതുപോലെ 1 Cor. 12:28 നമ്മുടെ പ്രവചനത്തെ കുറിച്ച് കാണാൻ കഴിയും. അത് അവരെ അടിസ്ഥാന കല്ലുകളായിട്ടുള്ളവർ അല്ല, മനസ്സിലായത് വിശ്വസിക്കട്ടെ. സ്തോത്രം. അടിസ്ഥാന കല്ലുകളായിട്ടുള്ളവരല്ല, പിന്നെയോ അത് മറ്റൊരു നിലയിലുള്ള പ്രവചന ശുശ്രൂഷയാണ്, ഇക്കൂട്ടരുടെ ശുശ്രൂഷ. എന്താ ഈ രണ്ടാം നിലയിലുള്ള ഈ പ്രവാചകന്മാരുടെ ശുശ്രൂഷ? ഇവരുടെ ശുശ്രൂഷ ഓരോരോ പ്രത്യേക സ്ഥലത്തും സാഹചര്യത്തിലും ഒതുങ്ങി നിൽക്കുന്നതാണ്, മനസ്സിലായല്ലോ. ഈ രണ്ടാം കിടയിൽപ്പെട്ട പ്രവാചകന്മാരെ ഓരോരോ സ്ഥലത്ത് ഓരോരോ സാഹചര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ ആഗോളതലത്തിലും കാലാതീതവുമായിരുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ ശുശ്രൂഷ അത് ആഗോളതലത്തിലും പിന്നെ കാലാതീതമായിരുന്നു. അവരുടെ ശുശ്രൂഷ ഇന്നും നിലനിൽക്കുക, അവരുടെ പ്രവചന വാക്യങ്ങൾ ഇന്നും ഈ വായിച്ചുകൊണ്ടിരിക്കുന്നതാ, മനസ്സിലായില്ലേ? എന്റെ കൂടെ ഉണ്ടോ? എന്തായാലും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവാചക ശുശ്രൂഷ, അവര് പ്രവചനമായി എഴുതിയിരിക്കുന്ന പ്രവാചക വാക്യങ്ങളായ ദൈവ തിരുവെഴുത്തുകൾ, മനസ്സിലായല്ലോ. സ്തോത്രം. അത് ഇന്നും നമ്മൾ എന്ത് ചെയ്യുക? വായിച്ച് പഠിച്ച് പ്രബോധനം പ്രാപിച്ച് സ്തോത്രം ആശ്വസിച്ച് ഉറപ്പിക്കപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ആഗോളതലത്തിലുള്ളതാണ് അവരുടെ ശുശ്രൂഷ. സ്തോത്രം. കാലാതീതമാണ് അവരുടെ വാക്ക്. എന്നാൽ ഈ രണ്ടാം കടയിൽപ്പെട്ട ആളുകളുടെ വാക്കുകൾ ശോധന ചെയ്തെടുക്കണം. അതാണ് പൗലോസ്ത്രീ പറയുന്നത് 1:5-20 വാക്യങ്ങളിൽ പ്രവചനം തുച്ഛീകരിക്കരുത്, പിന്നെ ചെയ്തോണം സകലവും ശോധന ചെയ്ത് നല്ലത് ഉറപ്പിടിച്ചോണം. എന്നാൽ അപ്പസ്തോലന്മാർ എഴുതിയ പ്രവചന വാക്യങ്ങൾ അത് ശോധന ചെയ്തെടുക്കാനുള്ളതല്ല, അത് ശോധന ചെയ്തതാണ്, മനസ്സിലായി വിശ്വസിക്കുന്നു. ഇത് പ്രവചനം എടുത്താൽ ഒരു ടൺ പ്രവചനം തേച്ചിക്കൊഴിച്ച് വന്നാൽ ചിലപ്പോ 1 kg കിട്ടിയത് വരാം. തേച്ചിക്കൊഴിച്ച് അരിച്ച് കുറിച്ചി ഊതി കഴിച്ച് എല്ലാം എടുത്ത് വരുമ്പോ ചിലപ്പോ ഒരു ശകലം കിട്ടിയത് വരാം. അതിനുള്ള നേരം ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കോ, മനസ്സിലാവും. എന്നാൽ നല്ല ഒന്നാന്തരമായി തേച്ചിക്കൊഴിച്ച് ഉരുക്കി ശുദ്ധി ചെയ്ത് വൃത്തിയാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന, ഒട്ടും മാറ്റാനുള്ള തന്നിരിക്കുന്ന ദൈവവചനം എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. സ്തോത്രം.
നോക്കണേ. എന്നാൽ ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ എന്താ വേണ്ടിയെന്ന് അറിയാമോ? അത് അതുപോലെ വിശ്വസിക്കാൻ രണ്ടു ദിവസം മൂന്നിന് നാലാം വാക്യം ഒന്ന് വായിക്കാമോ? തെസലോനിക്കയിൽ രണ്ടാം ലേഖനം മൂന്നാമത്തെ നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ എങ്ങനെ എടുക്കണ്ടെന്ന് പറയാം, പറഞ്ഞിരിക്കുന്ന കാണാം. വായിച്ചാട്ടെ,
എന്നോട് എന്നോട് ഇന്നോട് വായിച്ചാട്ടെ. ഞങ്ങൾ കേട്ടെ, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ കർത്താവോട് ഉറച്ചിരിക്കുക. അതാ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ. അവരാജ്ഞാപിക്കുന്നത് അവരുടെ ആജ്ഞയാ, മനസ്സിലായില്ലേ? അവരുടെ ആജ്ഞയ അടിസ്ഥാനം. ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുമെന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ ഉറപ്പുള്ളവരാണ്. എന്നാ മറ്റേതാണെങ്കിൽ ചോദന ചെയ്ത് എടുക്കേണ്ടതാണ് സ്തോത്രം. മനസ്സിലാവുന്നു വിശ്വസിക്കുക. അതുകൊണ്ടാണ് അത് പ്രബോധനമാണ് പ്രധാനമായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലന്മാർ സ്ഥിരമായി അഭിഷിക്തരായിരുന്നു, അവരുടെ മേൽ സ്ഥിരമായി അഭിഷേകമുണ്ടായിരുന്നു. എന്നാൽ മറ്റു പ്രവാചന്മാർ സന്ദർഭോചിതമായി ദൈവം അവരെ ചില സന്ദർഭത്തിൽ മറ്റേ ഒരാവശ്യാനുസരണം ചിലപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ അഭിഷേകം ചെയ്യുമായിരുന്നു. ഇവിടെ മറക്കല്ല്. അപ്പം പഴയ നിമിത്തത്തെ പോലെ പരിശുദ്ധ വന്നുപോയിരിക്കാമെന്നൊന്നും ചോദിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നത് വേറെ, ആത്മസ്നാനം ഓർക്കുന്നുണ്ടോ? ഇന്ന് നമ്മളുടെ മേൽ പരിശുദ്ധാത്മ സ്ഥിരമായി ആവസിക്കുന്നു. നമ്മളിൽ എഴുന്നള്ളി വസിക്കുന്നു, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ നമ്മളെ സ്നാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ആത്മസ്നാനമാണ് അന്യഭാഷാ വർണ്ണത തെളിയിക്കപ്പെടുന്നത്. ആത്മ അഭിഷേകം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിറവും നിയോഗവും ശക്തീകരണവുമാണ്. ആവർത്തിക്കുന്നത് ആവർത്തിക്കപ്പെടാവുന്നതുമാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഒരു ഒരു പ്രിയ സഹോദരൻ, ആ സഹോദരൻ പ്രത്യേക സാഹചര്യത്തിലായിരിക്കുന്നു, അവനൊരാശ്വാസം വേണം. അവന്റെ ഹൃദയത്തിലെ രഹസ്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി സ്തോത്രം, അവനെപ്പോഴൊരാശ്വാസവും ഒരു ഉറപ്പും കൊടുക്കുവാൻ. ഹല്ലേലൂയ. അവനൊരു പ്രബോധനം കൊടുക്കുവാൻ. ഏത് വഴി തെരഞ്ഞെടുക്കേണ്ടെന്ന് അറിയാതെ അവൻ അലയുന്നു, അവൻ വല്ലാതെ ഇരിക്കുന്നു. ദൈവമേ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്നു. അപ്പോൾ അവന് ഏത് വഴിയാണെന്നുള്ള സംബന്ധമായ ഒരു പ്രബോധനം കൊടുക്കുവാൻ ദൈവാത്മാവ് പ്രവാചക വരമുള്ള ഒരാളിന്റെ മേൽ അഭിഷേകം, അവനെ അഭിഷേകം ചെയ്ത് അവനെ കണ്ട് ഉപയോഗിക്കുക. അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ രണ്ടു കൂടെ ഉണ്ടോ? കൈനോട്ടക്കാരായി ദേശാന്തരികളായി നടക്കുന്നവരല്ല എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സംബന്ധമായി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. ദയവായി വഞ്ചിക്കപ്പെടരുത്. ഞാൻ അത്ഭുതപ്പെടുന്നു, നാട്ടുകാരുടെ കോടതിയിൽ ആവർത്തിച്ച് വിസ്തരിക്കപ്പെട്ടിട്ടുള്ളവർ, മനസ്സിലായല്ലോ, നാട്ടുകാർ കയ്യൊപ്പ് ശുശ്രൂഷ ചെയ്ത് വിട്ടിട്ടുള്ളവരൊക്കെ ഇവിടെ വന്ന് സൂപ്പർ പ്രവാചകന്മാരെ അഭിനയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ എന്റെ ഹൃദയത്തിൽ വേദന തോന്നാറുണ്ട്. അവർ മാനസാന്തരപ്പെട്ടിട്ട് ആദ്യം അവരുടെ വാക്കുകൾ കേൾക്കുന്നവർ നാശത്തിലേക്ക് പോകും. ദയവായതിന്റെ പുറകെ പോകരുത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഇന്ന് പലപ്പോഴും ഈ അധികം നാളായില്ല, ഉറച്ചിരിക്കുന്ന ഒരു കല്യാണം ഉറച്ചിരിക്കുന്നു. പെൺകുട്ടിയോട് പറഞ്ഞു, ഓ യോഗത്തിന് എന്നപ്പോ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ചെന്ന, ഉറച്ചിരിക്കുന്ന കല്യാണം നടക്കത്തില്ല. അല്ല, അത് നടന്നാൽ പിന്നെ ഏളി വിഡോഹുഡ് ഓർ മന്ദബുദ്ധി ജനിക്കുന്നു പരവേശം. എന്തു ചെയ്യും? പ്രശ്നമായി. രണ്ടു കുടുംബങ്ങളുടെ പ്രശ്നമായി. ഏതായാലും ദൈവദിനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്നെ ചെറുക്കന വീട്ടുകാരെ വളരെ മീൻസ് ആദരിക്കുന്ന ഒരു പരിഗണന എനിക്ക് തരുന്ന ഒരു കുടുംബമായിരുന്നുകൊണ്ട് ആ സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലൊരു പ്രശ്നമുണ്ട് എനിക്ക്. ഓക്കെ ബൈ പറയാം. പക്ഷേ ആ പെൺകുട്ടി ഒരു മാനസിക അസ്വസ്ഥതയിൽപ്പെട്ടു. മാനസികമായിട്ട് തകർന്നു. എന്താ ചിന്തിക്കുന്നത്? മാനസികമായിട്ട് തകർന്നു. കല്യാണം ഉറച്ച കല്യാണം മാറുക എന്നൊക്കെ പറയുമ്പോൾ അത്ര നിസ്സാരമായ കാര്യമല്ലല്ലോ. ഒടുവിൽ വളരെ പ്രയാസമായി. ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും അറിയാവുന്നതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും കൂടെ പോയി അവരെ ഒന്ന് അവിടെ ഒന്ന് കൗൺസിൽ ചെയ്യണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഏതായാലും അങ്ങോട്ട് പോകാതെ തന്നെ അവരിങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയുകയും ആ ദിവസങ്ങളിലൊന്നിൽ ഇതിന് രണ്ടിനെയും കൂടി ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് വെച്ചൊരു യോഗമുണ്ട്. ഞങ്ങളോട് ചെല്ലുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ടില്ലാവെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അവിടെ ദൈവദിനം ശുശ്രൂഷിച്ചു. ദൈവദിനം ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ബോധപൂർവ്വം ഈ ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാവുന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയോട് ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് വേറെ ഇനിയൊന്നും ഒരു കൗൺസിലിങ്ങും വേണ്ട. കേൾക്കുന്നുണ്ട്? ഒരു കൗൺസിലിങ്ങും വേണ്ട. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു കഴിഞ്ഞു, ഉറപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഈ പറഞ്ഞയാള് ആരാ? പ്രവചനം പറഞ്ഞയാള് വേറൊരു കല്യാണവും ആലോചിച്ചുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചെന്നതും അതിന്റെ കൂട്ടത്തിൽ നടന്നു. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അത്രയായപ്പോൾ ഞാൻ ദൈവദിനം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ലിയർ. എത്രയോ പേർ മാനസിക രോഗികളാകുന്നു.
എത്ര പേര് കിട്ടിയ വിലയ്ക്ക് വീടും വിറ്റേറ്റ് പോകുന്നു, അവിടെ ഭൂതമുണ്ട്, പരത്തുപോക്കുണ്ട്. എന്റെ പൊന്ന സഹോദരങ്ങൾ ചിത്തിക്കകത്ത് കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്, മാന്തിക്കാണിക്കും, ഇതൊക്കെ കണ്ടോ കണ്ടോ കണ്ടോ. അവിടെ ഇടച്ച് നല്ല മാർബിളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയിരുന്ന നല്ല ഒന്നാന്തരം അടുക്കള കുഴിച്ചു, അടിയിലിരിപ്പുണ്ടെന്ന് ആറടി താഴ്ത്തി കുഴിച്ചു. കുഴിച്ചപ്പോ തകിട് കിട്ടി, മനസ്സിലാവും. അവിടെ ഒരാളിന് തകിട് ചേർത്ത അയാളുടെ പേരറിയില്ലെന്ന് കേട്ടു, തകിടില്ലാരെന്ന. കാര്യം ഇപ്പൊ തകിടെടുപ്പാണ് ഇവിടെ പ്രധാന പരിപാടി. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? ദയവ് ചെയ്ത് ഈ വഴിക്ക് പോകരുത്, കൈവശമറക്കുക. ഇതിനെ കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞാൽ കൊള്ളാമെന്ന് കേട്ടു. എന്റെ വിഷയത്തിൽ ഞാൻ വിട്ടുപോകുമെന്ന് ഭയപ്പെട്ട് ഞാൻ വാങ്ങിപ്പോരിക. പ്രിയപ്പെട്ട ഒരു പ്രവചനം എന്ന് പറഞ്ഞ് എന്താണെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് സ്തോത്രം. സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ പ്രവചന ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ സ്തോത്രം എന്നിട്ട് വലിയ ആള് കളിച്ച് വലിയ പ്രബോധനമൊക്കെ പറഞ്ഞു ചെന്ന് ഇരുന്നപ്പം ഒരാള് പ്രവാചകനല്ല, അദ്ദേഹം അവിടെ ഉണ്ട്, വലിയ ഭയങ്കര അടിച്ചു പൊളിച്ച് പ്രബോധനമൊക്കെ പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയ സഹോദര, കഴിഞ്ഞ ആഴ്ചയിലെ ദിവസം മനസ്സിലായി ജീവിതത്തിൽ വന്ന പാളിച്ചെ കുറിച്ച് ദൈവസഭയുടെ മുമ്പാകെ ഏറ്റു പറഞ്ഞ് ക്രമീകരണം പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് വിടുതലുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായോ? എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ഒന്നും ദൈവദാസൻ പറയുന്ന പോലെ ഒന്നും എന്റെ ജീവിതത്തിലൊന്നും ഇല്ല. കൂടുതൽ ദൈവാത്മാവ് വെളിപ്പെടുത്തണോ? വിവരങ്ങളെല്ലാം ദൈവാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ആ ബോധം ഉണ്ടായി മാനസാന്തരപ്പെടാതെ അവസരം തരുന്നു. ഇച്ചിരിയും കൂടി വിശീകരണം പറഞ്ഞപ്പോൾ അലച്ചു വിളിച്ച് നിലവിളിച്ചു ദൈവമേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് മനസ്സിലായോ? ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ചു. എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? ആദാ പ്രവചനം അല്ല, നാട്ടിൽ ഏത് കമ്പനിയുടെ ഷെയർ എടുക്കണമെന്ന് കബഡി നിരത്തി പറയുന്നത് അല്ല. അല്ല, കമ്പനിയുടെ ഷെയർ എടുക്കുന്നതിന്റെ ബ്രോക്കർ അല്ല പരിശുദ്ധാത്മാവ്. കല്യാണതല്ലാൾ അല്ല പരിശുദ്ധാത്മാവ്. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അല്ല പരിശുദ്ധാത്മാവ്. എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതെ, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്ത വണ്ണം, ശുശ്രൂഷയെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തിനനുസൃതമായി എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസമല്ല, പിന്നെ വിശ്വാസ പ്രമാണത്തിനനുസൃതമായി ശുശ്രൂഷിക്കേണ്ടിയിരിക്കുന്നു. പ്രവചനം വചനാനുസൃതമായിരിക്കണം ശുശ്രൂഷയിൽ. അതിനെ ശുശ്രൂഷ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഡയാക്കോണിയ എന്നാണ്. ഡയാക്കോണിയ എന്ന വാക്ക് ഒരു പൊതുവായ ശുശ്രൂഷ ഉദ്ദേശിക്കുന്ന വാക്കാണ്. ഒരു പർട്ടിക്കുലറായി തേറിയ എന്നുള്ളതല്ല, ഒരു പൊതുവായ വാക്കാണ്. വചന ശുശ്രൂഷയ്ക്കും മേശമേലുള്ള ശുശ്രൂഷയ്ക്കും ഇതേ വാക്കാണ് പ്രവചന പുസ്തകം ആറാം അധ്യായം 1-4 വരെ ഭാഗത്ത് കാണുന്നത്. ഞങ്ങളോ ഞങ്ങള് വചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നു. അവിടെ ഡയാക്കോണിയ എന്നാണ് ശുശ്രൂഷിക്കുന്നത്, യോഗ്യമല്ല. അവിടെ വരുമ്പോൾ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയും ഒറ്റിരിക്കും. അവിടെ വചന ശുശ്രൂഷ എന്ന് പറയുന്നതിനും ഉപയോഗിച്ചിരിക്കുന്നത് ഡയാക്കോണിയാണ്. അപ്പോൾ ഡയാക്കോണിയ എന്ന് പറഞ്ഞാൽ മേശമേലുള്ള ഒരു ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുവരുന്ന ഒരു വാക്കാണ് ഏത്? സ്തോത്രം ശുശ്രൂഷ. അതിന് ഡയാക്കോണിയ സ്തോത്രം. വചന യുദ്ധത്തിന് പോകുന്നവർക്കും സാമാനങ്ങളെ അരികെ പാർക്കുന്നവർക്കും ഓഹരി ഒന്നാണ്. 1 Samuel 30:24 വാക്യത്തിലുണ്ടല്ലോ, ദാവീദ് വെച്ചിരിക്കുന്ന ഒരു ഒരു വ്യവസ്ഥയാണ്. യുദ്ധത്തിന് പോകുന്നവർക്കും സാമാനങ്ങൾ അരികെ പാർക്കുന്നവർ സ്തോത്രം. രണ്ടുപേർക്കും ഒരുപോലെയാണ്. ഇവിടെ ഒരു വേദിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നവർക്കും ആ ശുശ്രൂഷയുടെ പിന്നിൽ ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവർക്കും ആ യോഗത്തിന് പന്തൽ കെട്ടാൻ കഷ്ടപ്പെട്ടവർക്കും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എല്ലാം പ്രതിഫലം വിഭാഗിക്കുമ്പോൾ സ്തോത്രം ഒരുപോലെയായിരിക്കും. ഒരു വേള ഞാൻ ഇവിടെ വന്ന് ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നു, എനിക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കർത്താവിന്റെ സന്നിധിയിൽ എന്റെ കൂടെ ഉണ്ടോ? കരുതിരവിൽ അധ്വാനിച്ച അനേക ദൈവദാസന്മാർ സ്തോത്രം ഇവിടെ ഉണ്ട് സ്തോത്രം. നിങ്ങൾക്കായിരിക്കും ഈ ശുശ്രൂഷ സംബന്ധമായി ഏറെ പ്രതിഫലങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് സ്തോത്രം. പ്രിയപ്പെട്ടവര്, പലപ്പോഴും നമ്മൾ ഒരു മരം കാണുമ്പോൾ അതിന് മുകളിലുള്ള ഭാഗമേ കാണാറുള്ളൂ. പക്ഷെ ആ മരത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നതും അതിന് പച്ചപ്പ് കൊടുക്കുന്നതും അതിന് ഫലം കൊടുക്കുന്നതും ഒക്കെ സ്തോത്രം. അരടിയിൽ അജ്ഞാതമായി ആരും കാണാതെ പടർന്നിരിക്കുന്ന വേരുകളാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. അപ്പോൾ അത് ഉള്ളത് കൊണ്ടാണ് ഇത് ഭൂമി നിൽക്കുന്നത് സ്തോത്രം. ഈ മരം വേരിനെ താങ്ങുകയല്ല, വേര് മരത്തെ താങ്ങുകയാണ്. അനേക ദൈവദാസന്മാർ സ്തോത്രം പ്രാർത്ഥനയിലും അവിടെ കൂട്ടായ്മയിലും താങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നിൽക്കുവാനായിട്ട് ഇടയാകുന്നതെന്നുള്ളത് ഞാൻ വിനയപൂർവ്വം
നന്ദിയോടെ ദൈവത്തിന് ഏറ്റു പറയുന്നു. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണെങ്കിലും ന്യായമായി ഓഹരി വിഭാഗിക്കുന്ന ആ ദിവസം സ്തോത്രം. നീതിമാനായ ദൈവം മനസ്സിലായല്ലോ സ്തോത്രം, നിങ്ങളുടെ വീത ഒട്ടും കുറയാതെ നിങ്ങൾക്ക് തരുമെന്ന് സ്തോത്രം. ഞാന് ഉറച്ചിരിക്കുന്നു സ്തോത്രം. ആട്ടെ, മുമ്പോട്ട് പോട്ടെ. അടുത്തത് ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ അവരവർക്ക് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശിക്കണം. ഇപ്പൊ നമ്മുടെ ഇടയിൽ അറ്റുപോയ ഒരു വർഗമാണ് ഏത്? ഉപദേശിക്കണം. വിളിച്ചു പോയോ ആകാശം എടുത്ത് തിരിച്ചു വെക്കും. എനിക്ക് വലിയ ഇഷ്ടമാ എന്നെ ഉപദേശിച്ച് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഐ എൻജോയ് ഇറ്റ്. അയ്യോ, യോഗ്യത ഉണ്ടോന്നുള്ളത് രണ്ടാം കാര്യം. മനസ്സിലാവുന്നുണ്ടേ? എന്നെ ഉപദേശിച്ച് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ എന്നെ തന്നെ ഞാൻ അങ്ങനെ സഞ്ചാര ഉപദേശിക്കുന്നതാണ് ഞാൻ എന്നെ സാധാരണയായി എന്നെ കുറിച്ച് തന്നെ ഞാൻ പറയാറുള്ളത്. സ്തോത്രം. അതൊരു ഉപദേശിക്കണം. ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശത്തിൽ സ്തോത്രം. അടുത്തത് എന്താണ്? ഉപദേശിക്കുന്നതിനെങ്കിൽ പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉപദേശം ബുദ്ധിയോടും പ്രബോധനം മനസാക്ഷിയോടും ഹൃദയത്തോടുമുള്ള ശുശ്രൂഷയാണെന്ന ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് വന്നിരിക്കുന്നു. മനസ്സിലായല്ലേ? ഉപദേശിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ 11-ാം അധ്യായം വരെയുള്ള ഭാഗം ഉപദേശം അല്ലേ? ഉപദേശ വിഷയങ്ങളാ, ഡോക്ട്രിനൽ ടീച്ചിങ്. അത് കഴിഞ്ഞപ്പോൾ അതുവരെ ബുദ്ധിമുട്ടകളത്തോട് വാദപ്രതിവാദമൊക്കെ ഉയർത്തി ദയാക്ഷത് എന്ന് പറയുന്ന വാദഗതിയൊക്കെ സാങ്കല്പിക എതിരാളിയൊക്കെ മുമ്പിൽ കണ്ട് ന്യായവാദങ്ങൾ ഉയർത്തി പ്രതിപാദിക്കുന്നത് നിനക്ക് എന്ത് പറയാനുണ്ട് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവതരിപ്പിക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ പ്രബോധിപ്പിച്ചതെന്ന് പറഞ്ഞ് 12-ാം അധ്യായത്തിൽ തുടങ്ങി. മനസ്സിലായോ? എല്ലാവരും ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? അതുവരെ എന്താ ഉപദേശം? ഇപ്പൊ ഇവിടെ കണ്ട് പ്രബോധിപ്പിക്കുന്നത്, പ്രബോധിപ്പിക്കുക. ആദാന പ്രവാചകന്റെ ശുശ്രൂഷ. മനസ്സിലായല്ലോ? ഉപദേഷ്ടാക്കന്മാർ എന്നൊരു കൂട്ടമുണ്ട്. ഏതാ? 5 വിധ ശുശ്രൂഷ വൃന്ദത്തിൽ ഉപദേഷ്ടാക്കന്മാർ, അതാ ഉപദേശി. എന്നാൽ പ്രവാചകന്റെ ശുശ്രൂഷ ഈ പ്രബോധിപ്പിക്കലാണ്. മനസ്സിലാവുന്നുണ്ട്? അത് ഹൃദയത്തോടും മനസാക്ഷിയോടുമുള്ള ശുശ്രൂഷയാണ്. അപ്പോൾ ഉപദേശത്തിന്റെ പ്രായോഗിക വശമാണ് പ്രബോധനത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രബോധനത്തിൽ. സ്തോത്രം. ഇന്ന് നമ്മുടെ പ്രബോധനമൊക്കെ സഭയില് ഇച്ചിരി കാശും പിന്നെ വഴക്കവും തഴക്കവും പ്രായവും ഉള്ള ഒരു അച്ഛൻ എഴുന്നേറ്റ് സഭയെ മെനക്കെടുത്തുന്ന ഒരു സമയമെന്നായിട്ട് അധപ്പതിച്ച് പോകുന്നു. അതുമില്ല അല്ലേ? അതുമില്ല. അങ്ങനെ ആകരുത്. പ്രബോധനം എന്ന് പറഞ്ഞാൽ നല്ല ശുശ്രൂഷ. അതെ, അതിന് നിങ്ങൾക്ക് പൊതുസഭയിൽ അവസരമില്ല എങ്കിൽ ദൈവം നിങ്ങളെ ഒരു പ്രബോധന ആത്മാവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിലും പ്രതിസന്ധിയിലും ഇരിക്കുന്ന ആളുകളെ വ്യക്തിപരമായി കണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് ദൈവാത്മാവ് നിങ്ങൾക്ക് ഒരു പ്രേരണ തന്നാൽ ചെന്ന് അവരെ എന്ത് ചെയ്തോണം? പ്രബോധിപ്പിച്ച് ഉറപ്പിക്കണം, അല്ലെ? പ്രബോധിപ്പിച്ച് ആശ്വസിപ്പിക്കണം. അത് ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷയാണ്, അത് പ്രവചന ശുശ്രൂഷയാണ്. മറക്കല്ലേ? പ്രിയപ്പെട്ടവരെ, ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ജീവിതത്തിന്റെ ഈ ഉമിത്തിയിൽ കടന്ന് നീറുന്നവർ. വിടുതുള്ളി ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ ആരുണ്ടെന്ന് കരുതി അവർ കാത്തിരിക്കുന്നവരുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളടത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മൾ നമ്മുടെ സുഖവും സന്തോഷവും മാത്രം നോക്കുക. ജോലി കഴിഞ്ഞു വന്നു, ആ ഇനി ഇച്ചിരി നീണ്ടു തീർന്നത്, ആ നീണ്ടു തീർന്നൊന്ന് റെസ്റ്റ് എടുത്തേച്ച്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവങ്ങൾക്ക് വേണ്ടി സക്ഷമം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങൾക്ക് തരുന്ന പ്രേരണ പ്രകാരം ഇവിടെ ലോക്കൽ ടെലിഫോൺ ഫ്രീ ആണ്. മനസ്സിലായി? ഇങ്ങോട്ട് വിളിക്കണം, നിനക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് ദുരുപയോഗിക്കരുത്. പിന്നെ അത് മറ്റുള്ളവനെ ഉറപ്പിക്കാനും ആക്സസ്. അതാണ് പ്രബോധനം. ഉപദേശിക്കുന്നില്ലെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ അടുത്തുണ്ടോ? ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. ഇനി പ്രബോധനം എന്നുള്ളതിന് ഒരു ചെറിയ കാര്യം കൂടി, ഉപദേഷ്ടാക്കന്മാർ ഉപദേശി പഠിപ്പിക്കൽ എന്നുള്ളത് അതിന് പരക്കലിയോ പരക്കലിയോ എന്നാണ് പിന്നെ പ്രബോധനം എന്നുള്ളതിന്റെ മൂലവാക്ക്. പാരക്ലീറ്റ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ്. പരക്കലിയോ പ്രബോധനം, എൻകറേജിങ് എന്നാണ്. വിശാലമായ അർത്ഥവ്യാപ്തിയുടെ ഒരു പദമാണിത്. ആശ്വസിപ്പിക്കൽ, പ്രബോധിപ്പിക്കൽ, ഇതെല്ലാം ഇതിൽ വരുന്നു. കൗൺസലിങ് അറിയാമല്ലോ, കൗൺസലിങ് ബുദ്ധി പറഞ്ഞു കൊടുക്കണം, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇപ്പം ഒരു കുഞ്ഞിനെ പാസ്സായി ഏത് കോഴ്സിൽ ചേർക്കണം, ഏത് കോഴ്സിൽ ചേർക്കണം എന്നുള്ളതിന് അവരിങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ലോകപരിജ്ഞാനവും പിന്നെ കുഞ്ഞിന്റെ കഴിവും
പിന്നെ അവരുടെ സാമ്പത്തിക നിലയും ഇതെല്ലാം പരിഗണിച്ച് നിങ്ങള് നിങ്ങളുടെ അറിവിൽപ്പെട്ട എന്ത് ചെയ്യാം, കൗൺസിലിംഗ്. മനസ്സിലായി? എല്ലാം എടുക്കണമെന്നില്ല, നമ്മുടെ നിർദ്ദേശങ്ങൾ അവരെ അടിച്ച് ഏൽപ്പിക്കുകയല്ല, പിന്നെ എന്ത് ചെയ്യാം, അവരെ എന്ത് ചെയ്യാം, കൗൺസിലിംഗ് ചെയ്യാം. തോന്നണം അതെപ്പോ ഒരു കാര്യം ഓർത്തോണം, നിത്യജീവൻ നോക്കി കണ്ടുകൊണ്ട് വേണം അത് ചെയ്യാൻ. തോന്നണം കൗൺസിലിംഗ് അതിനകത്ത് ഉൾപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ ബർന്നബാസിനുള്ള പേരെന്തായിരുന്നു, പ്രബോധന. ഓഹ് എന്നാ വാക്ക, നമ്മുടെ ഇതൊക്കെ പ്രബോധന പുത്രന്മാരുണ്ടാകുന്നത്. എനിക്കൊന്ന് ഗൾഫിലത് ഒത്തിരി ആവശ്യമുണ്ട്. അത് ഈ പട്ടണത്തിൽ മാത്രം നിൽക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഈ ലേബർ ക്യാമ്പിലൊക്കെ നിങ്ങൾ പോകണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ ധൈര്യപ്പെടുത്തണം. തോന്നണം ഞങ്ങൾ രണ്ടു ദിവസം പോയപ്പോൾ കണ്ടു ആളുകൾക്ക് പ്രബോധനത്തിന് ആവശ്യമുണ്ട്. പലപ്പോഴും ഒരു സഹോദരനെ സഭയെ കണ്ടില്ലെങ്കിൽ കയറിയ തോലുമില്ല. അങ്ങനെ ആകരുത്. ഒന്ന് ഓർത്തു നോക്കിയേ, സഹോദരങ്ങളല്ലേ, കുടുംബമല്ലേ. നിങ്ങളുടെ സഹോദരൻ ഭക്ഷണമേശയിൽ രണ്ടു ദിവസമായി കാണുന്നില്ലെങ്കിൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആളില്ലായിരുന്നു, ഉച്ചയ്ക്ക് ലഞ്ചിനും ഇല്ലായിരുന്നു, വൈകിട്ട് ഡിന്നറിനും ഇല്ലെങ്കിൽ, നീ ഒന്ന് അന്വേഷിക്കുന്നില്ലെങ്കിൽ നീ എന്നാ സഹോദരനാ? അച്ഛനെ കണ്ടില്ലല്ലോ, അല്ലെ അങ്ങനെ കണ്ടില്ലല്ലോ, എവിടെയെന്ന് അന്വേഷിക്കണം. എന്തായാലും എന്റെ കൂടെ ഉണ്ടോ? ഒരു കൂട്ടായ്മയിൽ ഒരാൾ ഇല്ല, ഞായറാഴ്ച ഇല്ല, വെള്ളിയാഴ്ച ഇല്ല, വ്യാഴാഴ്ച ഇല്ല. ഓ ഒന്ന് അന്വേഷിക്കണം. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ചെറുപ്പത്തിൽ ഒരു യോഗത്തിൽ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു വന്നിരിക്കും. എന്നാണ് അന്വേഷിച്ചത്? അത് പോകണമെന്നില്ലല്ലോ, വണ്ടിയില്ലല്ലോ, നടക്കുക. 10-12 kilometers ദൂരം ആണെങ്കിലും നടന്നു പോവുക, പോയി അന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രബോധനപുത്രന്മാർ മീൻസ് ബർന്നബാസ് പ്രബോധപുത്രനായിരുന്നു. പ്രവർത്തന ദിവസം 4:36 വാക്യത്തിൽ നമുക്ക് അത് കാണാം. 9:26-27 വാക്യം വായിക്കുമ്പോൾ അവന്റെ ശുശ്രൂഷ കാണാം. ശൗൽ രക്ഷിക്കപ്പെട്ടു വന്നു. പക്ഷേ ഇവൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പം ഇവൻ അധികാരപുത്രം കൊണ്ടൊക്കെ വന്നവനെ, ഏതാ കൊല്ലാൻ അധികാരപുത്രം കൊണ്ട്. അപ്പൊ ശിശുമാരുടെ കൂടെ ചേരാൻ നോക്കിയപ്പോ ശിശുമാരെ ഇവൻ കൂടെ കൂടി എല്ലാരും കെട്ടി വലിച്ചുകൊണ്ട് പോയി കൊല്ലാനാണ്, കൂടെ കൂട്ടിയില്ല. അപ്പോ ബർന്നബാസ് എന്തു ചെയ്തു? ഇവനല്ല സഹോദരന്മാരെ, ഇവനങ്ങനല്ല, ഇവന് ദമസ്കോസിന്റെ പടിവാളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ സ്തോത്രം. പൗലോസിനെ ശിഷ്യന്മാരിടയിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും സ്തോത്രം അവനൊരു ആശ്വാസമായിട്ട് അവനെ കൂട്ടായ്മയിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നതിൽ ബർന്നബാസ് വലിയൊരു പങ്ക് വഹിച്ചു. അതായിരിക്കണം പ്രബോധനപുത്രന്റെ ശുശ്രൂഷ. സ്തോത്രം, മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. മുമ്പോട്ട് പൗലോസിനെ ശിഷ്യന്മാരിടയിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും സ്തോത്രം അവനൊരു ആശ്വാസമായിട്ട് അവനെ കൂട്ടായ്മയിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നതിൽ ബർന്നബാസ് വലിയൊരു പങ്ക് വഹിച്ചു. അതായിരിക്കണം പ്രബോധനപുത്രന്റെ ശുശ്രൂഷ. സ്തോത്രം, മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. മുമ്പോട്ട് പോകുന്നു. അതുപോലെ അടുത്തത് ദാനം ചെയ്യൽ. അടുത്ത കണ്ടേ, ദാനം ചെയ്യുന്നവൻ എങ്ങനെ ആയിരിക്കണം? ഏകാഗ്രതയോടെ. ഈ ദാനം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചർച്ചിന്റെ പൊതുവായുള്ള ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വ്യക്തിപരമായ പേഴ്സിൽ നിന്ന് സംഭാവന കൊടുക്കുന്നതിനും രണ്ടിനും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. അപ്പം ശുശ്രൂഷകന്മാർ ശുശ്രൂഷ നിൽക്കുന്ന സഭാ പശ്ചാത്തലത്തിലാണ് ഇത് പറഞ്ഞു വരുന്നത്. അപ്പൊ സഭയുടെ പൊതുവായുള്ള ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലും സ്തോത്രം അത് ഏകാഗ്രതയോടെ ആയിരിക്കും. അതിനകത്ത് സ്വാർത്ഥ താല്പര്യങ്ങളോ സ്വജനപക്ഷപാതമോ ഉണ്ടാകാൻ പാടില്ല, പാടില്ല. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം, വിദ്യാഭ്യാസ സഹായം കൊടുക്കുമ്പോൾ അടുത്തത് 10,000-3,000, 2,000-3,000 രൂപ വിദ്യാഭ്യാസ സഹായം കൊടുക്കും. 2,000 രൂപ, 3,000 രൂപ വിദ്യാഭ്യാസ സഹായം കൊടുക്കുമ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും പോയി ഇവിടുന്ന 3-4 റെപ്രസെന്റേറ്റീവ്സ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ചെന്ന് ഒരു വലിയ യോഗം വിളിച്ചു കൂട്ടി, ഈ പാവങ്ങൾ തിരുവനന്തപുരത്ത് നിന്നോ കാസർഗോട്ട് നിന്നോ വരും, അവന് രണ്ടുപേര് വരണം, അപ്പനും വരണം, പിന്നെ വിദ്യാഭ്യാസം കിട്ടുന്ന കുട്ടിയും വരണം. വരുമ്പോഴത്തേന് അവർക്ക് കുറഞ്ഞത് 500 രൂപ ചെലവ്, അപ്പൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന 3 ദിവസത്തെ പണി പോയി എന്ന് വന്ന് ഇവർക്ക് 3,000 രൂപയോ 4,000 രൂപയോ അത് ചിലപ്പോ ചില 5,000 രൂപ വരെയൊക്കെ ചിലപ്പോൾ കൊടുത്തെന്ന് വരാം. പക്ഷേ എന്തൊരു നഷ്ടമാണ്, എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെ കാണിച്ച് ഇവരുടെ കൂടെ നിന്നൊരു, ഞാൻ ഈ സമൂഹ വിവാഹത്തെ കുറിച്ചൊക്കെ ഞാൻ സാധാരണ പറയാം, എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇല്ലാത്തവരെ ദാരിദ്ര്യവാസികളാക്കരുത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഈ സമൂഹ വിവാഹത്തിന്റെ പഠനങ്ങൾ കണ്ടാൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വിഷമം, ഞാൻ കരഞ്ഞിട്ടുണ്ട്, അത് കണ്ടുകൊണ്ട് ഹൃദയത്തിൽ ഉരുക്കം തോന്നിയിട്ടുണ്ട്. കാരണം അവനത് ചിരിക്കുന്നു, ഒരൊറ്റ മുഖമോ രണ്ട് മുഖമോ ഇല്ല കാണുള്ളൂ. അത് ഇത് നടത്തുന്നവരായിരിക്കും, നടത്തുന്നവരുമല്ല. കൃത്രിമ ചിരിയും അടിച്ച് അവന് സൂട്ട് വിട്ട് അവനിങ്ങനെ നിൽക്കും, ബാക്കി മണവാളം മണവാട്ടി എല്ലാം തല കുനിച്ചാണ് നിൽക്കുന്നത്. ദൈവമേ, എനിക്ക് ഗതികേട് വന്നല്ലോ എന്നാ മനസ്സിലെ ദുഃഖം. ദയവ് ചെയ്ത് എന്ന് വിചാരിച്ച് നിങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു ഒരു ആവശ്യത്തിരിക്കുന്ന ഒരു സഹോദരിയെ സഹായിക്കണോ? സഹായിക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക അതിനെക്കുറിച്ച്. നിങ്ങൾ അന്വേഷിച്ചിട്ട് സ്തോത്രം, ഒരിക്കൊരു ജീവി അറിയാതെ അവിടുത്തെ ലോക്കൽ സഭ ശുശ്രൂഷൻ മുഖാന്തരമോ ആ നിലയിൽ ഇന്നിപ്പോ പ്രസിദ്ധീകരണങ്ങൾ മുൻപന്തിയിൽ വന്ന അവരുടെ സർക്കുലേഷന് വേണ്ടി ഇന്ന് പ്രസിദ്ധീകരണങ്ങളുടെ മുൻപ് നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ ഒരു സർക്കിളിലുള്ളവരെ അറിയത്തുള്ളൂ. അതിനകത്ത് അവരുടെ സ്വജനപക്ഷവാദവും ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴും ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഉള്ള അനേക സഹോദരങ്ങൾ അവർ ഒത്തിരി ഉണ്ടായിട്ടൊന്നുമല്ല ചിലർ കൊടുക്കുന്നത്. അവർക്ക് ദൈവം കൊടുത്ത നന്മയിൽ നിന്നൊരു വീതം കൊടുത്ത് ഇങ്ങനെ ആവശ്യത്തിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ ചെയ്യുന്നത് ഒരു കൂട്ടം അതുകൊണ്ട് അത് അടുത്ത കുമ്പനാടിന്റെ വോട്ടാക്കും. മനസ്സിലായോ? അല്ലേ, അവിടുത്തെ വോട്ടാക്കും. ഇത്രയും പേരുടെ ഇവിടെ സ്വാധീനമാക്കുക. അങ്ങനെ ചെയ്യരുത്. ദാനം ചെയ്യുന്നതിന് എങ്ങനെ വേണം? ഏകാഗ്രതയോടെ. എന്താ ഈ ഏകാഗ്രതയോടെ എന്ന് പറഞ്ഞാൽ? സ്തോത്രം. ഏകാഗ്രതയോടെ എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന പദം കേൾക്കണേ. എൻ ഹാപ്ലോറ്റി എന്നാണ്. എൻ ഹാപ്ലോറ്റി ഈ ഇവിടെ നിങ്ങൾ വേദ ദിവസം പഠിക്കാൻ താല്പര്യം. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. വേർഡ് സ്റ്റഡീസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുടെ കിട്ടും. അതുപോലെ അണ്ടർസ്റ്റാൻഡ് യുവർ ന്യൂ ടെസ്റ്റമെന്റ് ഒറിജിനൽ ഗ്രീക്ക് എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് വായിച്ചാണ്ടല്ലോ. ഓരോ വാക്കിന്റെ അതിന്റെ എറ്റിമോളജിക്കൽ മീനിങ് എല്ലാം പറഞ്ഞ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് വായിച്ചാൽ എങ്ങനെയാണ് ആ വാക്ക് ഏത് അർത്ഥത്തിലാണ് മൂലകൃതി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ആഴമായ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് കാണാൻ കഴിയും. അത് ഏകാഗ്രതയുടെ എന്നുള്ളതിന് ഔദാര്യത്തോടെ ആത്മാർത്ഥതയോടെ പിറുപിറുക്കാതെ സ്വാർത്ഥമായ ലക്ഷ്യം കൂടാതെ ഇങ്ങനെ മൂന്ന് അർത്ഥങ്ങളെങ്കിലും ഉണ്ട്. അതായത് ഔദാര്യത്തോടെ, പിന്നെ പിറുപിറുപ്പില്ലാതെ, പിറുപിറുപ്പില്ലാതെ ആത്മാർത്ഥതയോടെ, പിന്നെ സ്വാർത്ഥമായ ഒരു ലക്ഷ്യം. ഏകാഗ്രത ആ ഒരു കാര്യമായിരിക്കും. അവന്റെ സഹായവും ദൈവനാമഹത്വം എന്നെ ആ ഫിഗറിലെ കാണാൻ. കർത്താവ് പറഞ്ഞല്ലോ, ഇടം കൈ ചെയ്യുന്നത് അയ്യോ ഇടം കൈ വലം കൈ അറിയരുത്. അങ്ങനെയാണ് എന്റെ പൂർണ്ണ സൗകര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങൾ ഈ ഇവിടൊക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ദൈവം തന്ന നന്മയിൽ നിന്ന് ത്യാഗപൂർണമായിട്ടൊക്കെ നിങ്ങൾ കൊടുത്തതൊക്കെ വെറുതെ പോയില്ലേ? എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? വെറുതെ പോയില്ലയോ? വെറുതെ പോയില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെ, വെറുതെ പോയതൊക്കെ ഉണ്ട്. പോട്ടെ, ഇനിയും കളയരുത്, ഇനിയും കളയരുത്. ഏകാഗ്രതയോടെ എന്ന് പറഞ്ഞാൽ ദൈവനാമ മഹത്വം, ആ ആവശ്യത്തിരിക്കുന്ന സഹോദരന്റെ ആശ്വാസവും, അത് മാത്രമായിരിക്കണം. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം മാത്രം. അതെ, എന്നാൽ ഇതിന് വിരുദ്ധമായതാണ് പല കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫണ്ട് കളക്ട് ചെയ്യാൻ വരുന്നവർ നിന്നെ തൂണാക്കാം, നിന്റെ പേര് സ്വർണ പ്ലേറ്റിൽ അവിടെ എഴുതി വെക്കാം, ബോർഡിൽ എഴുതി വെക്കാം, ബോർഡ് മെമ്പർ ആക്കാം, പിന്നെ നിന്റെ നീ പറയുന്ന രണ്ടു പേരെ അവിടെ കുശിനിയിലും തൂപ്പുകാരായിട്ടും എടുക്കാം. അല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. അത് പറഞ്ഞു വരുമ്പോ കോടികൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. കോടികൾ കളക്ട് ചെയ്ത് സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾക്ക് കളക്ട് ചെയ്ത് പോകണം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കൊടുക്കുന്നവന് നഷ്ടമായി. മനസ്സിലായോ? അവിടെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കരുത്. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എത്ര ഞാൻ ഈ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്. എനിക്ക് പത്തനാശിയമ്മരെ പഠിപ്പിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. പന്ത്രണ്ട് വരാത്ത ഈ ഉത്സാഹം ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ദൈവാത്മാവിന്റെ ശ്രദ്ധിച്ച് തന്നിരിക്കുന്ന ആ ഭാരവും ഇന്നത്തെ ലൈഫ് ആപ്ലിക്കേഷൻ ഒക്കെ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ ചിലപ്പോൾ കല്ലെറിഞ്ഞത്. പക്ഷെ കല്ലറ് കൊള്ളുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ അടുത്തെങ്കിലും കല്ലില്ലല്ലോ അല്ലേ. അതുകൊണ്ട് പറയുക, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ലൈഫ് ആപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞാനതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കട്ടെന്ന്, വളരെ ഭരണദ്ധ്യാമ ക്ലാസ്സെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥനയോടെയാണ് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. സ്തോത്രം. അതെ, ഏകാഗ്രതയോട് കൊടുക്കണം. ഇവിടെ അവിടെ ഈ കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ അധികമാകില്ല. വിധവ കൊടുത്ത കാശിന്റെ കാര്യം, വിധവ രണ്ട് കാശ് അവിടെ പറയുന്നതെന്നറിയാം. അവൾ തന്റെ ഉപജീവനമൊക്കെയും, അതിന്റെ മൂലഗതിയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത്, ബയോസ് എന്ന പദമാണ് ഉപയോഗം. ബയോസ്, ബയോസ് എന്ന് പറഞ്ഞാൽ അവളുടെ ജീവൻ കൊടുത്തെന്ന. ബയോസ്, അവളുടെ ജീവൻ കൊടുത്തെന്ന് എന്ന് പറഞ്ഞാൽ ആ കാശ് കൊടുത്ത് ഒരു എന്തൊരു ഒരു ഭക്ഷണം കഴിച്ചായിരുന്നെങ്കിൽ അവള് ജീവിച്ചേരി. പക്ഷെ അതുപോലും ശ്രദ്ധിക്കാതെ കൊണ്ട് കൊടുത്തെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഭയോ ജീവൻ കൊടുത്തെന്നാണ്.
മനസ്സിലായി, ഇനി ഞാൻ വിശ്വസിക്കട്ടെ, മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ,
ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. വിസ കൊടുത്തതുപോലെ കൊടുക്കണം. ഒരു ചെറിയ കാര്യം കൂടെ കൂട്ടത്തിൽ പറയാതെ പോയാൽ ശരിയാവില്ല. കൊടുക്കാൻ പ്രമാണമില്ല, പങ്കുവയ്ക്കാൻ. എന്റെ കൂടെ ഉണ്ടോ? കൊടുക്കാനല്ല, പിന്നെ പങ്കുവയ്ക്കാനാ പ്രമാണം. ഷെയറിങ് ആണ്. കൊടുക്കാൻ നമുക്ക് ചിലപ്പോ ഇല്ലെന്ന് വരാം. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, പൊതുവായുള്ള തത്വമാണ് പറയുന്നത്. കൊടുക്കാൻ ഇല്ലാതെ വരാം, പക്ഷെ പങ്കുവയ്ക്കാം. ഞാനൊരു യാത്ര പോകുന്നു, എൻ്റെ എൻ്റെ ഭാര്യ ഒരു ടിഫിൻ, ചെറിയൊരു ലഞ്ച് പാക്കറ്റ് വന്നയച്ചു. കുറെ യാത്ര ചെയ്ത ട്രെയിനെ പോവുക, കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ എൻ്റെ ഒരു കൂട്ടു സഹോദരൻ കൂടെ ട്രെയിനിൽ കയറി. അവന് ലഞ്ച് ഓർഡർ ചെയ്തു. അപ്പൊ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ആദ്യ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പോവുക. പോകുമ്പോ 12 മണിയായി, 1 മണിയായി, വിശക്കുന്നു, രണ്ടു പേർക്കും വിശക്കുന്നു. ട്രെയിന് വഴിക്ക് എന്തെങ്കിലും ഒരു ട്രെയിൻ പാളം തെറ്റി വഴി കിടക്കുക. കുറെ ഒരു 2 മണിയായപ്പോൾ ലേറ്റ് വന്ന് പറഞ്ഞു, കാശ് കൊണ്ട് തിരിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, സോറി, നമ്മള് ലഞ്ച് എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നില്ല, സോറി എന്ന് പറഞ്ഞു. പൈസ ആ സഹോദരൻ തിരിച്ചു കൊടുത്തു. അവിടെ ഒന്നും കിട്ടാനില്ല, കണ്ടോ, ഭക്ഷണമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇപ്പൊ എന്തേ ഉള്ളൂ? ഒരു ചെറിയൊരു ടിഫിൻ പാക്കറ്റ് ഉണ്ട്. ഞാനും രാവിലെ ധൃതി വെച്ച് പരവേശം പിടിച്ച് ഓടി പിടിപ്പിച്ച് പോകുന്ന കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഞാൻ പോകുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. എനിക്ക് കൊടുക്കാനില്ല, ഉണ്ടോ? ഇല്ല. എനിക്ക് തന്നെ കഷ്ടിയാണ്. അപ്പോൾ എനിക്ക് പറയാം, കം ഓൺ ബ്രദർ, വന്നാണ് ഞങ്ങൾ രണ്ടുപേർ. അതാണ് പങ്കുവയ്ക്കൽ. കൊടുക്കാനില്ലെങ്കിലും എന്തിനു ഉണ്ട്? എപ്പോഴും നമുക്ക് പങ്കുവയ്ക്കാം, പങ്കുവയ്ക്കാം. അതാണ് ക്രിസ്തീയ വിശ്വാസ പ്രമാണമെന്ന് മറന്നു പോകരുത്. സ്തോത്രം. അടുത്ത, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഈ ഭരിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രോയിസ്തേമി എന്നാണ് മൂലകൃതിയിലെ പദം. ഫ്രോയിസ്തേമി, അതിന്റെ അർത്ഥം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ ഭരിക്കുന്ന പോലല്ല, ഏകാധിപതിയുടെ ഭരണമല്ല. കരുതുക, സൂക്ഷിക്കുക എന്നാണ് ഭരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. കുടുംബത്തെ ഭരിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ 1 തിമോത്തിയോസ് 3:4, അതുപോലെ 5:12, ഈ വാക്യങ്ങളിലൊക്കെ കുടുംബത്തെ ഭരിക്കണമെന്ന് പറയും. അപ്പം കുടുംബത്തെ ഭരിക്കുന്നത് എങ്ങനെ? ഒരു വലിയ വടിയും കൊണ്ട് പോലീസ് മറയിലാണോ? അല്ല, കരുതുകയാ, കെയർ ഫോർ ദം, അവരെ കരുതുകയാ. ഇതുപോലെ വേണം ഭരിക്കുന്നത്. സഭാ പരിപാലനമാണ്, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. പിന്നെ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ശുശ്രൂഷ ചെയ്യണമെന്ന്. അതാ ഇടവക എന്ന വാക്കിന്റെ തന്നെ അർത്ഥം, ഇടയന്റെ വക. ഇടയന്റെ വകയിൽ ഏൽപ്പിക്കപ്പെട്ടതാണ് ഇടവക, മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഇടയൻ ഉത്തരവാദിത്തപ്പെട്ട് പരിപാലിക്കാൻ കഴിയുന്ന അത്രയും ആടുകളെ ഇടവകയിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല, 500,000 പേരുള്ള ഇടവക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വലിയ സൂപ്പർ സൂപ്പർമാൻ വല്ലതുമാണ്. 500,000 പേർക്ക് വ്യക്തിപരമായ സത്ത കൊടുക്കാൻ അവനാരുമില്ല, എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അപ്പോൾ അതാണ് ഭരണം, കെയർ ഫോർ. അല്ലാതെ ഭയങ്കരമായിട്ട് ആജ്ഞാപിക്കുന്നതല്ല, ശ്രദ്ധയോടെ പരിപാലിക്കുക എന്നർത്ഥം. കരുണ ചെയ്യുക. കരുണ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം? പ്രസന്നതയോടെ ആയിരിക്കണം. നാം ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിച്ചവരാകിയാൽ നമ്മൾ കരുണ കാണിക്കണം. സ്തോത്രം. ഔദാര്യം ചെയ്യുന്നു എന്ന മനോഭാവം ഉണ്ടായിരിക്കരുത്. വി ഷുഡ് നോട്ട് ഹാവ് എ പേട്രണൈസിങ് ആറ്റിറ്റ്യൂഡ്. കരുണ ചെയ്യുന്നെങ്കിലും നമ്മളൊരു വലിയ വലിയകാരും പണക്കാരും ചെയ്യുന്നു എന്ന നിലയിൽ ആകരുത്. അങ്ങനെയാണ് നഷ്ടക്കച്ചവടം. കരുണ ചെയ്യുന്നവൻ അത് പ്രസന്നതയോടെയാകണം. ഇറ്റ് ഷുഡ് ബി എ പ്ലീസിങ് സർവീസ്. നമ്മളൊരാളൊരു കരുണ ചെയ്യുമ്പോൾ അതെ അതൊരു അവന് പ്ലീസിങ് ആണ്. സ്തോത്രം. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. ഒരു വലിയ ബെനഫാക്ടറുടെ, ഒരു വലിയ പേട്രണിന്റെ ഒരു വലിയ ഭാവം ഉണ്ടായി. ഡോണ്ട് അസ്യൂം എ പേട്രണൈസിങ് ആറ്റിറ്റ്യൂഡ്. പിന്നെ കരുണയോടെ, പ്രസന്നതയോടെ ആയിരിക്കണം. സന്തോഷത്തോടെ ദൈവം തന്ന ഒരു പദവി എന്ന നിലയിൽ സർവ്
സൗമ്യതയോടെ വേണം നമ്മൾ ജീവിക്കാൻ. മനസ്സിലാവുന്നുണ്ട്? കർത്താവ് ഈ എന്റെ സഹോദരന് ഒരു ഒരു സഹായം ചെയ്യാൻ എനിക്കൊരു പദവിനി തന്നല്ലോ എന്ന് ഓർക്കണം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? നമുക്കൊരു സഹോദരൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോ പിറുപിറുക്കല്ല, മുറുമുറുക്കല്ല, എന്റെ അക്കൗണ്ടിൽ നിന്ന് അത് കുറഞ്ഞല്ല എന്നല്ല, അല്ല ഞാൻ ഈ വലിയ കാര്യം ചെയ്തു എന്നല്ല, ഒരു നന്ദിയില്ലല്ലോടാ കുറച്ച് കഴിഞ്ഞപ്പോ, അങ്ങനെയല്ല കർത്താവെ, എന്റെ സഹോദരന് അത് ചെയ്യാൻ നീ എനിക്കൊരു പദവി തന്ന. മനസ്സിലാവുന്നൊന്നും വിശ്വസിക്കട്ടെ, നിങ്ങൾക്ക് അത് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. സ്തോത്രം കർത്താവെ, നീ എന്നെ ഗൾഫിൽ കൊണ്ടുവന്ന് സ്തോത്രം, എന്റെ പഠിത്തവും എന്റെ സമപ്രായക്കാരുമായ ആളുകള്, എന്റെ പഠിത്തമുള്ളവര് ഞാൻ ചെയ്യുന്ന പോലെ ജോലി ചെയ്തിട്ട് കർത്താവെ അവർക്ക് എനിക്ക് കിട്ടുന്നതിനേക്കാൾ 10-ൽ 1-ൽ 20-ൽ 1 കിട്ടുന്നുള്ളൂ. നീ എനിക്ക് കരുണ കാണിച്ച് നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ നാട് വരെയും നീ എന്നെ ഇവിടെ നിർത്തി എന്റെ കൂട്ട സഹോദരന് ഒരു സഹായം ചെയ്യാൻ നീ എനിക്കൊരു പദവി തന്നല്ലോ. സ്തോത്രം, ആ സൗമ്യത. സ്തോത്രം, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ചെയ്യണം. മനസ്സിലായത് വിശ്വസിക്കട്ടെ. സ്തോത്രം, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 7 കൃപാവരങ്ങളുടെ പട്ടികയാണ് നമ്മൾ കണ്ടത്. 1 കൊരിന്ത്യർ 12:4-14 ഇവിടെ ലിസ്റ്റ് ഉണ്ട്. സ്തോത്രം, അപ്പോൾ ഈ പ്രിയപ്പെട്ടവര്, ഈ കൃപാവരങ്ങളുടെ പട്ടിക, ദൈവം നമുക്ക് ഏതെങ്കിലും ഒരു കൃപാവരം തന്നിട്ട് നിങ്ങൾക്ക്, ഞങ്ങൾക്ക്, നാട്ടിലുള്ള ഞങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ഏറെ കൃപാവരങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സഹായം ചെയ്യാനുള്ള വരം, ദാനം ചെയ്യാനുള്ള വരം, പിന്നെ കരുണ കാണിക്കാനുള്ള വരം. സ്തോത്രം, ഇതൊക്കെയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം, നിങ്ങൾക്ക് ദൈവം തന്നെ ആ കരുണ നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുകയും അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അത് ചെയ്യുകയും ചെയ്യാൻ ഉത്സാഹിച്ചു കൊള്ളണം. സ്തോത്രം, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്റെ കൂടെ ഉണ്ടോ? ഇവിടെ വരാൻ നിങ്ങളെ ആരെയെങ്കിലും പരിചയപ്പെടാൻ അവസരമില്ലാത്ത ആവശ്യക്കാരായ എത്രയോ പേരുണ്ട്. സ്തോത്രം, ഇവിടെ ഒരു ഭക്ഷണത്തിന് ഞെരുങ്ങുന്ന ദൈവദാസന്മാരെ 2005 ഞാൻ കണ്ടു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഭക്ഷണത്തിന് ഞെരുങ്ങുന്ന, വാടക കൊടുക്കുവാൻ സൗകര്യമില്ലാതെ ഞെരുങ്ങുന്ന ദൈവദാസന്മാരെ ഞാൻ കണ്ടു. കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വഴിയില്ലാതെ ഞെരുങ്ങുന്ന ദൈവദാസന്മാരെ ഞാൻ കണ്ടു. സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി പ്രാഗൽഭ്യത്തോടെ ഈ സമയം വരെ പറയാൻ കഴിയും, ദൈവം എന്റെ കയ്യിൽ തന്നിട്ടുള്ളതിൽ, ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ഇന്നുവരെ വിശ്വസ്തനായിരിക്കുവാൻ ദൈവമെന്നെ ആ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. സ്തോത്രം, നാളെ ദൈവമേ എനിക്കൊരു മാറ്റം വരരുതേ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. അത് ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് മുമ്പിൽ ഈ സമയവും പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങളായി ഞാൻ ഒന്നിന്റെ ആവർത്തിച്ച് ഗൾഫിലൊക്കെ വരാൻ അവസരം, ഗൾഫിലും കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്സിനും പോകാൻ അവസരം ഉണ്ടായതുകൊണ്ട് ചരിത്തരിക്കരുത്, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ആരാ ഇത് പറയാനെന്ന് നിങ്ങൾ വിരൽ ചൂണ്ടാതിരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. സ്തോത്രം, ഈ വർഷങ്ങളിൽ ലക്ഷങ്ങളിൽ എന്റെ കൂട്ട സഹോദരന്മാരുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് ചില വർഷങ്ങളായിട്ടും ഭാഗ്യം തരുന്നു എന്നുള്ളത് സ്തോത്രം എനിക്ക് ദൈവസേനയിലുള്ള ഒരു വലിയ സന്തോഷമാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം, കാരണം ദൈവം എന്റെ കയ്യിൽ അത് എനിക്ക് തന്നെ അനുഭവിക്കാനുള്ളത് അല്ല. സ്തോത്രം, ഒരിക്കൽ ഒരാളിന് ഒരാളറിയാതെ, സ്തോത്രം, ഇടം കൈ വലം കൈ അറിയാതെ, സ്തോത്രം, എന്നാൽ അറിയപ്പെടേണ്ട ആളുകളോട് അറിയിച്ചു. സ്തോത്രം, കാര്യം അതുകൊണ്ടല്ലോ, കൊടുക്കുന്നവൻ ചോദിക്കാൻ പ്രമാണമില്ലെങ്കിലും മേടിക്കുന്നവൻ പറയാൻ മാതൃകയുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? കൊടുക്കുന്നവൻ നീ എന്തോ ചെയ്തെന്ന് ചോദിക്കാൻ പ്രമാണം ഇല്ല, പക്ഷേ മേടിക്കുന്നവൻ അത് എങ്ങനെയാണെന്ന് പറയാൻ പൗലോസിന്റെ ഒക്കെ മാതൃകയുണ്ട് ഇല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ ഒരു 10 ജീവിതത്തിൽ ശുശ്രൂഷയിലായി, വർഷങ്ങളായി കർത്താവിന്റെ വേലയിലായി, ഒരു പ്രിൻസിപ്പിൾ പോലെ പറഞ്ഞോട്ടെ, വർഷങ്ങളായി കർത്താവിന്റെ വേലയിലായി, 10-40 വയസ്സൊക്കെയായി, പലപ്പോഴും ഹോളിനോട് ചേർന്ന ഒരു ചായ്പ, ഇപ്പോഴും ഹോളിനോട് ചേർന്ന ഒരു ചായ്പ പാഴ്സനേജ് അവിടെയാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കുന്നു. 10-17 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ കയറി ഇറങ്ങി നടക്കുക എല്ലാവരും. സമാഗമല്ലേ, വായസനേജല്ലേ, എല്ലാവരുടെയും കുഞ്ഞുങ്ങൾക്ക് ഒന്ന് സ്വൈര്യമായി വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ലാതെ, കുഞ്ഞുങ്ങൾക്ക് സ്വൈര്യമായി ബാത്റൂം ഫെസിലിറ്റീസ് ഇല്ലാതെ ഞെരുങ്ങുന്ന അവസ്ഥയിലുള്ള ദൈവദാസന്മാർ. ഞാൻ ഇത് പറയുമ്പോൾ എന്റെ മുമ്പിൽ പല മുഖങ്ങളും തെളിയുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെയുള്ളപ്പോൾ പിതൃസ്വത്ത് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, 8 സെന്റ് ഭൂമി അപ്പന്റെ സ്വത്ത് അവിടെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ഒരു മാടം വെക്കാൻ, ഒരു ചെറിയൊരു കുടിലെങ്കിലും വെക്കാൻ സാവകാശം ഇല്ല. നോക്കണേ, അങ്ങനെയുള്ള സഹോദരങ്ങൾ ഉണ്ട് തോന്നും. എന്നാൽ ഇവിടെ ഞാൻ കണ്ടുവരുന്നത് ചെറുപ്പക്കാരായ ശുശ്രൂഷകന്മാർ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു അച്ചായന്റെ മരുമോനോ അനന്തരവനോ ആയിരിക്കും. വർഷങ്ങളായി ഇവിടെയുള്ള ഒരച്ചായന്റെ മരുമോനോ അനന്തരവനോ അടുത്തൊരു ബന്ധുവോ ആയിരിക്കും. അവന് ഒരു വീസ എടുത്തു കൊടുത്തിട്ട് ആ അച്ചായന്റെ പരിചയമുള്ള ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വരികയും അവരപ്പോൾ ചെറിയ പ്രകടനങ്ങൾക്ക് മുതിരുകയും, എന്റെ കൂടെ ഉണ്ടോ? അവര് ഇവിടെയുള്ള ധാരാളം നന്മകൾ സംഭരിച്ച് സമാഹരിച്ച് പോയി അത് പലപ്പോഴും സ്വാർത്ഥപരമായി ചിലപ്പം അടുത്ത ട്രാൻസ്ഫറിന് വേണ്ടി ഡിസ്ട്രിക്ട് പാസ്റ്റർമാർക്ക് സംഭാവന കൊടുക്കാനായിട്ടും. എന്റെ കൂടെ ഉണ്ടോ? വിശദീകരണം ചോദിച്ചാൽ പറയാൻ തന്റെ ഇടമുള്ളത് കൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത് ഉപയോഗിച്ച്. സ്തോത്രം. പാവപ്പെട്ടവർ പിന്നെയും ഞെരുക്കത്തിലും കഴിയുന്ന ദൂരാവസ്ഥ, വിഷമം തോന്നുന്നു. പലപ്പോഴും ചെറുപ്പക്കാരായ ശുശ്രൂഷന്മാർ ഒരുമിച്ചുകൂടിയാൽ വണ്ടിയുടെ കാര്യമാ പറയാനുള്ളത്, ഏത് ബ്രാൻഡാണ് ഏറെ, ഓരോ ബ്രാൻഡിന്റെയും മേന്മകളെ കുറിച്ച് ആണ് പലപ്പോഴും പറയാനുള്ളത്. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഈ രീതികൾക്കൊക്കെയും വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിക്കുവാൻ സ്തോത്രം. ദൈവമക്കൾ മുൻപടുകയും ദാനം ചെയ്യുന്നവൻ അതെങ്ങനെ വേണം? പ്രസന്നതയോടെ, ഏകാഗ്രതയോടെ. ഹല്ലേലൂയ. സ്തോത്രം. ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ആയിരിക്കണം. സ്തോത്രം. ഉത്സാഹത്തോടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കരുതുന്നയാള്. ഞാൻ പറഞ്ഞല്ലോ, ഭരിക്കുന്നവൻ എന്ന് പറഞ്ഞ ആരാണെന്ന് പറഞ്ഞല്ലോ. സ്തോത്രം. കുടുംബം നടത്തുന്ന, കുടുംബത്തെ ഭരിക്കുന്ന അപ്പനെ പോലെ, സഭയെ പരിപാലിക്കുന്ന പിതൃഹൃദയവും അമ്മയുടെ മനസ്സും, ഇത് രണ്ടും ഉണ്ടായിരിക്കണം. പിതാവിന്റെ ഹൃദയവും, പിതാവിന്റെ മനസ്സും, അമ്മയുടെ ഹൃദയവും, സഹോദരന്റെ കരുതലും ഒത്തിണങ്ങിയ ശുശ്രൂഷയാണ് ഭരണം. അത് ചെയ്യേണ്ടത് പിറുപിറുത്തുകൊണ്ടല്ല, ഞരങ്ങിക്കൊണ്ടല്ല. അതെങ്ങനെ വേണം ചെയ്യാൻ? ഉത്സാഹത്തോടെ ചെയ്യണം. ഉത്സാഹത്തോടെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതിനാൽ, സ്തോത്രം, ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതിനാൽ, സ്തോത്രം, ഓരോ അവയവത്തിനും ദൈവം ഓരോരോ ശുശ്രൂഷ നൽകിയിട്ടുണ്ടല്ലോ. നമ്മുടെ ശുശ്രൂഷ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. പറഞ്ഞു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളെ ചിന്തിക്കാം. ത്രിയേക ദൈവത്തിൽ നിന്നാണ് കൃപാവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ദൈവം നമുക്ക് തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു കൂട്ട സഹോദരന്റെ നന്മ ജീവൻ കഴിഞ്ഞെങ്കിൽ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞാനത് ചെയ്തിട്ടുണ്ട്, നീ എനിക്കത് പ്രതിഫലം തരുമല്ലോ എന്നുപോലും പറയരുത്. പിന്നെന്തായിരിക്കണം പറയണ്ടെന്നറിയാമോ? എന്റെ കർത്താവേ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആവശ്യത്തിലിരിക്കുന്ന എന്റെ സഹോദരനെ, നീ എനിക്ക് ആ സഹോദരന്റെ ആവശ്യം എനിക്ക് ബോധ്യപ്പെടുത്തുകയും അവനെ സഹായിക്കുവാൻ നീ എനിക്ക് ഭാഗ്യം തരികയും ചെയ്തല്ലോ. നീ എന്റെ കൈകളിൽ അത് തന്നല്ലോ കർത്താവേ എന്നുള്ള ആ സന്തോഷത്തോടെ ദൈവസന്നെ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. സ്തോത്രം. ദൈവം അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്നുള്ളത് പ്രശംസയായി പറയരുത്. ഏകാഗ്രതയോടെ എന്ന് പറയുമ്പോൾ ഒറ്റ ലക്ഷ്യം ഉണ്ടാകും, പ്രതിഫലം പോലും പ്രാപിക്കാനല്ല, പ്രതിഫലം പോലും പ്രാപിക്കാനല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് കണ്ടല്ലോ. എന്തെങ്കിലും കിട്ടണം എന്ന് കണ്ട് കൊടുക്കുന്നതിൽ ദൈവപ്രസാദം ഇല്ല. ദൈവമേ, നീ എനിക്ക് തന്ന പദവിയാണ്. നമുക്ക് ഈ വാക്കുകളുടെ മുമ്പിൽ ഒരു സ്വയശോധന ചെയ്യുകയും പാത്രം കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഒരു യാഗമായി ജീവിക്കുന്ന ഒരു യാഗമായി സ്തോത്രം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു നിമിഷം കൊണ്ട് രക്തസാക്ഷിയായി അങ്ങ് യാഗമാകാം. അതിനേക്കാൾ ദൈവം മുമ്പിൽ പ്രധാനം സ്തോത്രം ഒരു ജീവിതം മുഴുവൻ യാഗമായി തുടരുന്നത് ജീവിക്കുന്ന ഒരു യാഗമായി ദൈവസന്നിധി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.